യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44 അധ്യായം. ബാറക്കുമോ, ഇപ്പോഴോ എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലേ, കേൾക്ക. നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യേശുവിനെ നീ ഭയപ്പെടേണ്ട. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും, വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. അവർ പുല്ലിന്റെ ഇടയിൽ നീ തോടുകൾ കരികെയുള്ള അലരികൾ പോലെ മുളച്ചു വരും. ഞാൻ യഹോവയ്ക്കുള്ളവനെന്ന് ഒരുത്തൻ പറയും, മറ്റൊരുത്തൻ തനിക്ക് യാക്കോബിന്റെ പേരെടുക്കും. വേറൊരുത്തൻ തന്റെ കൈമേൽ യഹോവയ്ക്കുള്ളവനെന്ന് എഴുതി ഇസ്രായേൽ എന്ന് മറുപേരെടുക്കും. ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഞാൻ പുരാതനമായ ഒരു ജനത്തെ സ്ഥാപിച്ചതു മുതൽ ഞാൻ എന്ന പോലെ നിലവിളിച്ചു പറയുകയും പ്രസ്താവിക്കുകയും എനിക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുകയും ചെയ്യുന്നവനാർ? സംഭവിക്കുന്നതും സംഭവിക്കാനുള്ളതും അവർ പ്രസ്താവിക്കട്ടെ. നിങ്ങൾ ഭയപ്പെടേണ്ട, പേടിക്കുകയും വേണ്ട. അതുതന്നെ ഞാൻ നിന്നോട് പ്രസ്താവിച്ചു കൽപ്പിച്ചിട്ടില്ലയോ? നിങ്ങൾ എന്റെ സാക്ഷികളാകുന്നു. ഞാനല്ലാതെ ഒരു ദൈവമുണ്ടോ? ഒരു പാറയുമില്ല, ഞാൻ ഒരുത്തനെയും അറിയുന്നില്ല. വിഗ്രഹത്തെ നിർമ്മിക്കുന്ന ഏവനും ശൂന്യം. അവരുടെ മനോഹര ബിംബങ്ങൾ ഉപകരിക്കുന്നില്ല. അവരുടെ സാക്ഷികളോ ഒന്നും കാണുന്നില്ല, ഒന്നും അറിയുന്നതുമില്ല, ലജിച്ചു പോകുന്നതേയുള്ളൂ. ഒരു ദേവനെ നിർമ്മിക്കുകയോ ഒന്നിനും കൊള്ളരുതാത്ത ഒരു വിഗ്രഹത്തെ വാർക്കുകയോ ചെയ്യുന്നവനാർ? ഇതാ അവന്റെ കൂട്ടക്കാർ എല്ലാവരും ലജിച്ചു പോകുന്നു. കൗശലപ്പണിക്കാരോ മനുഷ്യരത്രേ? അവരെല്ലാവരും ഒന്നിച്ചു കൂടി നിൽക്കട്ടെ, അവർ ഒരുപോലെ വിറച്ച് ലജിച്ചു പോകും. കൊല്ലൻ ഉളിയെ മൂർച്ചയാക്കി തീക്കനിൽ വേല ചെയ്ത ചുട്ടി കൊണ്ട് അടിച്ച് രൂപമാക്കി ബലമുള്ള ഭുജം കൊണ്ട് പണി തീർക്കുന്നു. അവൻ വിശന്ന് ക്ഷീണിക്കുന്നു, വെള്ളം കുടിക്കാതെ തളർന്നു പോകുന്നു. ആശാരി തോത് പിടിച്ച് ഈ കോൽ കൊണ്ട് അടയാളമിട്ടു, ഈ കുളി കൊണ്ട് അരൂപമാക്കുകയും വൃത്തതന്ത്രം കൊണ്ട് വരയ്ക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അവൻ അതിനെ മനുഷ്യാകൃതിയിലും പുരുഷ കോമളത്വത്തിലും തീർത്ഥ ക്ഷേത്രത്തിൽ വഹിക്കുന്നു. ഒരുവൻ ദേവദാരുക്കളെ വെട്ടുകയും തേക്കും കരിവേലും എടുക്കുകയും കാട്ടിലെ വൃക്ഷങ്ങളിൽ അവയെ കണ്ട് ഉറപ്പിക്കുകയും ഒരു അശോകം നട്ടുപിടിപ്പിക്കുകയും മഴ അതിനെ വളർത്തുകയും ചെയ്യുന്നു. പിന്നെ അത് മനുഷ്യന് തീ കത്തിപ്പാൻ ഉതകുന്നു. അവനതിൽ പുറയെടുത്ത് തീ കായുകയും അത് കത്തിച്ച് അപ്പഞ്ചിടുകയും അതുകൊണ്ട് ഒരു ദേവനെ ഉണ്ടാക്കി നമസ്കരിക്കുകയും ഒരു വിഗ്രഹം തീർത്തതിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴുകയും ചെയ്യുന്നു. അതിലൊരംശം കൊണ്ട് അവൻ തീ കത്തിക്കുന്നു, ഒരംശം കൊണ്ട് ഇറച്ചി ചുട്ടു തിന്നുന്നു. അങ്ങനെ അവൻ ചുട്ടു തിന്ന് തൃപ്തനാകുന്നു. അവൻ തീ കാഞ്ഞ് നല്ല തീ കുളിർമാറി എന്ന് പറയുന്നു. അതിന്റെ ശേഷിപ്പ് കൊണ്ട് അവനൊരു ദേവനെ, ഒരു വിഗ്രഹത്തെ തന്നെ ഉണ്ടാക്കി അതിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയും അതിനോട് പ്രാർത്ഥിച്ച് അവനെ രക്ഷിക്കണമേ, നീ എന്റെ ദേവനല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു. അവർ അറിയുന്നില്ല, ഗ്രഹിക്കുന്നതുമില്ല. കാണാതെ വണ്ണം അവരുടെ കണ്ണുകളെയും ഗ്രഹിക്കാതെ വണ്ണം അവരുടെ ഹൃദയങ്ങളെയും അവൻ അടച്ചിരിക്കുന്നു. ഒരുത്തനും ഹൃദയത്തിൽ വിചാരിക്കുന്നില്ല. ഒരംശം ഞാൻ കത്തിച്ച് തനല്ലപ്പം ചുട്ട ഇറച്ചിയും ചുട്ടു തിന്നുന്നു. ശേഷിപ്പ് കൊണ്ട് ഞാൻ ഒരു മ്ലേച്ഛവിഗ്രഹം ഉണ്ടാക്കുമോ? ഒരു മരം മുത്തിയുടെ മുമ്പിൽ സാഷ്ടാംഗം വീഴുമോ? എന്നിങ്ങനെ പറവാൻ തക്കവണ്ണം ഒരുത്തനും അറിവുമില്ല, ബോധവുമില്ല. അവൻ വെണ്ണീർ തിന്നുന്നു, വഞ്ചിക്കപ്പെട്ട അവന്റെ ഹൃദയം അവനെ ശെറ്റിച്ച് കളയുന്നു. അവൻ തന്റെ പ്രാണനെ രക്ഷിക്കുന്നില്ല. എന്റെ വലം കയ്യിൽ പോഷിക്കില്ലയോ എന്ന് ചോദിക്കുന്നതുമില്ല. യാക്കോബേ, ഇതോർത്തു കൊള്ളുക. ഇസ്രായേലെ, നീ എന്റെ ദാസനല്ലോ, ഞാൻ നിന്നെ നിർമ്മിച്ചു, നീ എന്റെ ദാസൻ തന്നെ. ഇസ്രായേലെ, ഞാൻ നിന്നെ മറന്നു കളയുകയില്ല. ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും വായിച്ചു കളയുന്നു. എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ആകാശമേ, ഘോഷിച്ചുല്ലസിക്കാം, യഹോവ പ്രകാരം ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ അധോഭാഗങ്ങളെ ആർത്തുകൊള്ളുവിൻ, പർവ്വതങ്ങളും വനവും സകല വൃക്ഷങ്ങളുമായുള്ളവയെ പൊട്ടിയാർക്കുവിൻ. യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത ഇസ്രായേൽ തന്നെ താൻ മോശപ്പെടുത്തുന്നു. എന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവരുമായ യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയായി ഞാൻ സകലവും ഉണ്ടാക്കുന്നു. ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു. ആറന്നോടുകൂടി ഉണ്ടായിരുന്നു. ഞാൻ ജൽപ്പകന്മാരുടെ ശുഗനങ്ങളെ വ്യക്തമാക്കുകയും പ്രശ്നക്കാരെ ഭ്രാന്തന്മാരാക്കുകയും ജ്ഞാനികളെ മടക്കിയവരുടെ ജ്ഞാനത്തെ പോഷിതമാക്കുകയും ചെയ്യുന്നു. ഞാൻ എന്റെ ദാസന്റെ വചനം നിവർത്തിച്ച് എന്റെ ദൂതന്മാരുടെ ആലോചന അനുഷ്ഠിക്കുന്നു. യെരൂശലേമിൽ നിവാസികൾ ഉണ്ടാകുമെന്നും യഹൂദാ നഗരങ്ങൾ പണിയപ്പെടും. ഞാൻ അവരുടെ ഇടുകളെ നന്നാക്കുമെന്ന് കൽപ്പിക്കുന്നു. ഞാൻ ആഴിയോട് ഉണങ്ങിപ്പോകാം. നിന്റെ നദികളെ ഞാൻ വറ്റിച്ചു കളയുമെന്ന് കൽപ്പിക്കുന്നു. ഓരേ ചെന്തയുടെയും അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും എന്നും യെരൂശലേം പണിയപ്പെടും മന്ദിരത്തിനടിസ്ഥാനമിടും എന്നും ഞാൻ കൽപ്പിക്കുന്നു. യഹോവ തന്റെ അഭിഷിക്തനായ കോരെശിനോട് പ്രകാരം അല്ല ചെയ്യുന്നു. അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കഥകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായിച്ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ ഇസ്രായേലിന്റെ ദൈവം തന്നെയെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറുവിടങ്ങളിലെ കുപ്തനിധികളെയും തരും. എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. എന്നെ ഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഞാൻ നിന്റെ അരമൂർത്തിയിരിക്കുന്നു. സൂര്യോദയത്തെങ്കിലും അസ്തമാനത്തെങ്കിലും ഉള്ളവർ ഞാനല്ലാതെ മറ്റൊരുത്തരുമില്ല എന്നറിയേണ്ടതിന് തന്നെ ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു. ഞാൻ നന്മയുണ്ടാക്കുന്നു, തിന്മയെയും സൃഷ്ടിക്കുന്നു. യഹോവയായി ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു. ആകാശമേ മേലിൽ നിന്ന് പൊഴിക്കുക, മേഘങ്ങൾ നീതിയെ വർദ്ധിക്കട്ടെ. രക്ഷ വിളയേണ്ടതിന് ഭൂമി തുറന്നു വരട്ടെ, അത് നീതിയെ മുളപ്പിക്കട്ടെ. യഹോവയായി ഞാൻ അത് സൃഷ്ടിച്ചിരിക്കുന്നു. ജനത്തിലെ കലനുറുക്കുകളുടെ ഇടയിൽ ഒരു കലനുറുക്കായിരിക്കെ തന്നെ നിർമ്മിച്ചവനോട് തർക്കിക്കുന്നവനയ്യോ കഷ്ടം. മനയുന്നവനോട് കളിമണ്ണ് നീ എന്തുണ്ടാക്കുന്നു എന്നും കൈപ്പണി അവന് കൈയില്ല എന്നും പറയുമോ? അപ്പനോട് നീ ജനിപ്പിക്കുന്നത് എന്തെന്നും സ്ത്രീയോട് നീ പ്രസവിക്കുന്നത് എന്തെന്നും പറയുന്നവനയ്യോ കഷ്ടം. ഇസ്രായേലിന്റെ പരിശുദ്ധനും അവയെ നിർമ്മിച്ചവനുമായ യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു. വരുവാനുള്ളതിനെ കുറിച്ച് എന്നോട് ചോദിപ്പീൻ. എന്റെ മക്കളെയും എന്റെ കൈകളുടെ പ്രവൃത്തിയെയും കുറിച്ച് എന്നോട് കൽപ്പിപ്പീൻ. ഞാൻ ഭൂമിയെ ഉണ്ടാക്കി അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. എന്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഞാൻ നീതിയിൽ അവനെ ഉണർത്തിയിരിക്കുന്നു. അവന്റെ വഴികളൊക്കെയും ഞാൻ നിരപ്പാക്കും. അവൻ എന്റെ നഗരം പണിയും വിലയും സമ്മാനവും വാങ്ങാതെ അവൻ എന്റെ പ്രവാസികളെ വിട്ടയക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. മിസ്രയീമിന്റെ അധ്വാനഫലവും ഭൂഷിന്റെ വ്യാപാര ലാഭവും ദീർഘായന്മാരായ സഫായരും നിന്റെ അടുത്ത് കടന്നു വരുന്നു. നിനക്ക് കൈവശമാകും. അവർ നിന്റെ പിന്നാട് നടക്കും. ചങ്ങലയിട്ടവരായി അവർ കടന്നു വരും. അവർ നിന്നെ വണങ്ങി. നിന്റെ മധ്യയെ മാത്രമേ ദൈവമുള്ളൂ. അവനല്ലാതെ വേറൊരു ദൈവവുമില്ലെന്നിങ്ങനെ പറഞ്ഞു നിന്നോട് യാചിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവവും രക്ഷിതാവുമായുള്ളവേ, നീ മറിഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു സത്യം. അവരെല്ലാവരും ലജിച്ച് അമ്പരന്ന് പോകും. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവർ ഒരുപോലെ അമ്പരത്തിലാകും. ഇസ്രായേലോ യഹോവയാൽ നിത്യരക്ഷയായി രക്ഷിക്കപ്പെടും. നിങ്ങളൊരു നാളും രക്ഷിക്കുകയില്ല, അമ്പരന്ന് പോവുകയുമില്ല. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു. അവൻ തന്നെ ദൈവം. അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി. അവൻ അതിനെ ഉറപ്പിച്ചു. വ്യക്തമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്. പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. ഞാൻ തന്നെ യഹോവ, വേറൊരുത്തനുമില്ല. ഞാൻ രഹസ്യത്തിൽ അന്ധകാര പ്രദേശത്ത് വെച്ചല്ല സംസാരിച്ചത്. ഞാൻ യാക്കോബിന്റെ സ്വന്തതയോട് വ്യക്തമായി എന്നെ അന്വേഷിപ്പിനെന്നല്ല കൽപ്പിച്ചിരിക്കുന്നത്. യഹോവയായി ഞാൻ നീതി സംസാരിക്കുന്നു, നേരുള്ളത് പ്രസ്താവിക്കുന്നു. നിങ്ങൾ കൂടി വരുവിൻ, ജാതികൾ വെച്ച തെറ്റിയൊഴിഞ്ഞവരെ ഒന്നിച്ച് അടുത്തു വരുവിൻ. വിഗ്രഹമായ ഒരു മരം എടുത്തുകൊണ്ട് നടക്കുകയും രക്ഷിപ്പാൻ കഴിയാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് അറിവില്ല. നിങ്ങൾ പ്രസ്താവിച്ച് കാണിച്ചു തരുവിൻ, അവർ കൂടി ആലോചിക്കട്ടെ. പുരാതനമേ ഇത് കേൾപ്പിക്കുകയും പണ്ട് തന്നെ ഇത് പ്രസ്താവിക്കുകയും ചെയ്തവനാണ് യഹോവയായ ഞാനല്ലയോ? ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാനല്ലാതെ നീതിമാനായ ഒരു ദൈവവും രക്ഷിതാവുമില്ല. സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ലല്ലോ, എന്നാണ് എന്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എന്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്തൊരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. യഹോവയിൽ മാത്രം നീതിയും ബലവുമുണ്ട് എന്ന് ഓരോരുത്തൻ പറഞ്ഞുകൊണ്ട് അവന്റെ അടുക്കൽ ചെല്ലും. അവനോട് കോപിക്കുന്നവരൊക്കെയും ദഹിച്ചു പോകും. യഹോവയിൽ ഇസ്രായേൽ സന്തതിയെല്ലാം നീതീകരിക്കപ്പെടുകയും പെട്ടുപോകും. ബേൽ വണങ്ങുന്നു, നേബോ കുനിയുന്നു, അവരുടെ വിഗ്രഹങ്ങളെ മൃഗങ്ങളുടെ പുറത്തും അമ്മകാലുകളുടെ പുറത്തും കയറ്റിയിരിക്കുന്നു. നിങ്ങളെടുത്തുകൊണ്ട് നടന്ന ഒരു ചുമടും തളർന്ന മൃഗങ്ങൾക്ക് ഭാരവുമായി തീർന്നിരിക്കുന്നു. അവ കുനിയുന്നു, ഒരുപോലെ വണങ്ങുന്നു, ഭാരം ഒഴിപ്പാൻ കഴിയാതെ അവ തന്നെ പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു. ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോബ് ഗ്രഹവും ഇസ്രായേൽ ഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ എന്റെ വാർദ്ധക്യം, നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യം തന്നെ. നിങ്ങൾ നരക്കുപോകോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു. ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ ആരോട് ഉപമിച്ച് സദൃശമാക്കും? തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം എന്നെ ആരോട് തുല്യമാക്കും? അവർ സഞ്ചിയിൽ നിന്ന് പൊന്ന് കുടഞ്ഞിരുന്നു, ഗ്ലാസിൽ വെള്ളിയെ തൂക്കുന്നു, കസാനെ കൂലിക്ക് വെക്കുന്നു. അവൻ അതുകൊണ്ട് ഒരു ദേവനെ ഉണ്ടാക്കുന്നു. അവർ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു. അവർ അതിനെ തോളിൽ എടുത്തുകൊണ്ട് പോയി അതിന്റെ സ്ഥലത്ത് നിർത്തുന്നു. അത് തന്റെ സ്ഥലത്ത് നിന്ന് മാറാതെ നിൽക്കുന്നു. അതിനോട് നിലവിളിച്ചാൽ ഉത്തരം പറയുന്നില്ല, കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുന്നതുമില്ല. ഇതോർത്ത് സ്ഥിരത കാണിപ്പാൻ രോഗികളെ ഇത് മനസ്സിലാക്കുവിൻ. പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവിൻ. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം. എന്നെ പോലെ ഒരുത്തനുമില്ല. ആരംഭത്തിൽ മുതൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൾ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാകും. ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. ഞാൻ കിഴക്ക് നിന്നൊരു റാഞ്ചൻ പക്ഷിയെ, ദൂരദേശത്ത് എന്റെ ആലോചന അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിക്കുന്നു. ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു, ഞാൻ നിവർത്തിക്കും, ഞാൻ നിരൂപിച്ചിരിക്കുന്നു, ഞാൻ അനുഷ്ഠിക്കും. നീതിയോടകമിരിക്കുന്ന കഠിന ഹൃദയന്മാരെ എന്റെ വാക്കുകൾക്കിൻ. ഞാൻ എന്റെ നീതിയെ അടുത്തു വരുത്തിയിരിക്കുന്നു, അത് ദൂരമായിരിക്കുന്നില്ല. എന്റെ രക്ഷ താമസിക്കുകയുമില്ല. ഞാൻ സിയോനിൽ രക്ഷയും ഇസ്രായേലിന്റെ മഹത്വവും നൽകും. ബാബേൽ പുത്രിയായ കന്യകയെ, ഇറങ്ങി പൊടിയിലിരിക്കാം. കൽദയപുത്രി, സിംഹാസനം കൂടാതെ നിലത്തിരിക്കാം. നിന്നെ ഇനി കന്നുങ്കിയെന്നും സുഖഭോഗിനിയെന്നും വിളിക്കയില്ല. തിരികല്ലെടുത്ത് മാവ് പൊടിക്കാം. നിന്റെ മൂടുപടം നീക്കുക. വസ്ത്രാന്തം എടുത്ത് കുത്തി ചുടമറയ്ക്കാൻ നദികളെ കടക്കാം. നിന്റെ നഗ്നത അനാവൃതമാകും. നിന്റെ നാണിടം കാണും. ഞാൻ ഒരു മനുഷ്യനെയും ആദരിക്കാതെ പ്രതികാരം നടത്തും. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനോ സൈന്യങ്ങളുടെ യഹോവ, ഇസ്രായേലിന്റെ പരിശുദ്ധനെന്നാകുന്നു അവന്റെ നാമം. അല്ലയപുത്രിയും ഉണ്ടാതെ ഇരിക്കാം. ഇരുട്ടത്ത് പോക. നിന്നെ ഇനി രാജ്യങ്ങളുടെ സമ്പരാട്ടി എന്ന് വിളിക്കയില്ല. ഞാൻ എന്റെ ജനത്തോട് ക്രോധിച്ചു. എന്റെ അവകാശത്തെ അശുദ്ധമാക്കി. അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. നീ അവരോട് കനിവ് കാണിക്കാതെ വൃദ്ധന്മാരുടെ മേൽപ്പ് പോലും നിന്റെ ഭാരമുള്ളതകം വെച്ചിരിക്കുന്നു. ഞാൻ എന്നേക്കും തമ്പുരാട്ടി ആയിരിക്കുമെന്ന് നീ പറഞ്ഞ് അത് കൂട്ടാക്കാതെയും അതിനവസാനം ഓർക്കാതെയും ഇരുന്നു. ആകയാൽ ഞാൻ മാത്രം, എനിക്ക് തുല്യമായി മറ്റാരുമില്ല. ഞാൻ വിധവയായിരിക്കയില്ല, പുത്രനഷ്ടം അറിയുകയുമില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന സുഖഭോഗിനിയും നിർഭയവാസിനിയുമായുള്ളവളെ ഇത് കേൾക്കാം. പുത്രനഷ്ടം, വൈധവ്യം ഇവ രണ്ടും പെട്ടെന്ന് ഒരു ദിവസം തന്നെ നിനക്ക് ഭവിക്കും. നിന്റെ ക്ഷുദ്രപ്രയോഗങ്ങൾ എത്ര പെരുകിയിരുന്നാലും നിന്റെ ആഭിചാരങ്ങൾ എത്ര അധികമായിരുന്നാലും അവ നിനക്ക് മറുപടിയായി ഭവിക്കാതിരിക്കുകയില്ല. നീ നിന്റെ ദുഷ്ടതയിൽ ആശ്രയിച്ച് ആരും എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞുവല്ലോ. നിന്റെ ജ്ഞാനവും നിന്റെ വിദ്യയും നിന്നെ തെറ്റിച്ചു കളഞ്ഞു. ഞാൻ മാത്രം എനിക്ക് വലിയമായി മറ്റാരുമില്ല എന്ന് നീ എന്റെ ഹൃദയത്തിൽ പറഞ്ഞു. അതുകൊണ്ട് മന്ത്രഭാഗത്താൽ നീക്കുവാൻ കഴിയാത്ത അനർത്ഥം നിന്റെ മേൽ വരും. നിന്നാൽ പരിഹരിപ്പാൻ കഴിയാത്ത ആപത്ത് നിനക്ക് ഭവിക്കും. നീ അറിയാത്ത നാശം പെട്ടെന്ന് നിന്റെ മേൽ വരും. നീ ബാല്യം മുതൽ അധ്വാനിച്ചു ചെയ്യുന്ന നിന്റെ മന്ത്രവാദങ്ങൾ കൊണ്ടും ശുദ്ധപ്രയോഗങ്ങളുടെ ചെരുപ്പം കൊണ്ടും ഇപ്പോൾ നിന്ന് നൂന്നുകൊള്ളുക. പക്ഷേ ഫലിക്കും, പക്ഷേ നീ പേടിപ്പിക്കും. നിന്റെ ആലോചനാ ബാഹുല്യം കൊണ്ട് നീ വളഞ്ഞിരിക്കുന്നു. ജ്യോതിഷക്കാരും നക്ഷത്രം നോക്കുന്നവരും നിനക്ക് വരുവാനുള്ള മാസാന്തരം അറിയിക്കുന്നവരും ഇപ്പോൾ എഴുന്നേറ്റ് നിന്നെ രക്ഷിക്കട്ടെ. ഇതാ അവർ താളടി പോലെയായി തീക്കിരയാകും. അവർ അഗ്നിജ്വാലയിൽ നിന്ന് തങ്ങളെ തന്നെ വിടുകയില്ല. അത് കുളിർമാറ്റുവാൻ തക്ക കനലും കായുവാൻ തക്ക കത്തിയുമില്ല. ഇങ്ങനെയാകും നീ അധ്വാനിച്ചിരിക്കുന്നത്. ബാല്യം മുതൽ നിന്നോടുകൂടെ വ്യാപാരം ചെയ്തവർ ഓരോരുത്തരും താൻ താൻ്റെ ദിക്കിലേക്ക് അലഞ്ഞു പോകും. ആരും നിന്നെ രക്ഷിക്കയില്ല. ഇസ്രായേൽ എന്ന പേർ വിളിക്കപ്പെട്ടവരും യഹൂദായുടെ വെള്ളത്തിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നവരും യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്യുന്നവരും സത്യത്തോടും നീതിയോടും കൂടെ അല്ലെങ്കിലും ഇസ്രായേലിന്റെ ദൈവത്തെ കീർത്തിക്കുന്നവരുമായ യാക്കോബ് ഗ്രഹമേ ഇത് കേട്ടുകൊള്ളുവേൻ. അവർ തങ്ങളെ തന്നെ വിശുദ്ധ നഗരമെന്ന് വിളിച്ച് ഇസ്രായേലിന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നുവല്ലോ. അവന്റെ നാമം സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു. പൂർവ്വകാര്യങ്ങളെ ഞാൻ പണ്ട് തന്നെ പ്രസ്താവിച്ചു. അവയുടെ വായിൽ നിന്ന് പുറപ്പെട്ട് ഞാൻ അവയെ കേൾപ്പിച്ച് പെട്ടെന്ന് ഞാൻ പ്രവർത്തിച്ചു. അവ സംഭവിച്ചു നിന്നിരിക്കുന്നു. നീ കഠിനിൽ നിന്നും നിന്റെ കരുത്ത് ഇരുമ്പ് ഞരമ്പുള്ളതെന്നും നിന്റെ നെറ്റി താമ്രമെന്നും ഞാൻ അറിവുകൊണ്ട് ഞാൻ പണ്ട് തന്നെ നിന്നോട് പ്രസ്താവിച്ചു. എന്റെ വിഗ്രഹം അവയെ ചെയ്തു എന്നും എന്റെ വിഗ്രഹം ബിംബവും അവയെ കൽപ്പിച്ചെന്നും നീ പറയാതിരിക്കേണ്ടതിന് അവർ സംഭവിക്കും മുമ്പേ ഞാൻ നിന്നെ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നീ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കണ്ടുകൊണ്ട് നിങ്ങൾ തന്നെ ഇത് പ്രസ്താവിക്കുകയില്ലോ. ഇന്നു മുതൽ ഞാൻ പുതിയത് നീ അറിയാതെ മറിഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കേൾപ്പിക്കുന്നു. ഞാനിത് അറിഞ്ഞുവല്ലോ എന്ന് നീ പറയാതിരിക്കേണ്ടതിന് അത് പണ്ടെല്ലാം ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നേ ദിവസത്തിന് മുമ്പ് നീ അതിനെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല. നീ കേൾക്കുകയോ അറിയുകയോ ഒന്നിന്റെ ശരി എന്ന് തുറക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. നീ വളരെ ദ്രോഹം ചെയ്ത് ഗർഭം മുതൽ വിശ്വാസവഞ്ചകൻ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞ് എന്റെ നാമനിമിത്തം ഞാൻ എന്റെ കോപത്തെ താമസിപ്പിക്കുന്നു. നിന്നെ സംസ്കരിക്കേണ്ടതിന് എന്റെ സ്തുതി നിമിത്തം ഞാൻ അടങ്ങിയിരിക്കുന്നു. ഇതാ ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു. വെള്ളിയെ പോലെയല്ല താനും. ഞാൻ നിന്നെ കഷ്ടതരച്ചു ഉളയിലാകുന്നു ചോദന കഴിച്ചത്. എന്റെ നിമിത്തം തന്നെ ഞാൻ അത് ചെയ്യും. എന്റെ നാമം അശുദ്ധമായി തീരുന്നത് എങ്ങനെ? ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തിനും കൊടുക്കുകയില്ല. യാക്കോബേ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലെ എന്റെ വാക്ക് കേൾക്കാം. ഞാൻ അനന്യൻ, ഞാനാദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. എന്റെ വലം കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവയൊക്കെയും ഉളവായി വരുന്നു. നിങ്ങളെല്ലാവരും കൂടി വന്ന് കേട്ടുകൊള്ളുവേൻ. അവരെല്ലാവരും പ്രസ്താവിച്ചു, യഹോവ സ്നേഹിക്കുന്നവൻ. ബാബേലിനോട് അവന്റെ ഹൃദയവും കൽദയരോട് അവന്റെ ഭുജഫലവും മനസ്സിലാക്കും. ഞാൻ തന്നെ പ്രസ്താവിക്കുന്നു. ഞാൻ അവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അവന്റെ വഴി സാധ്യമാകും. നിങ്ങൾ അടുത്തു വന്ന ഇത് കേൾപ്പിൻ. ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്. ദൈവമേ സുതനയ്ക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും ശുദ്ധോഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ. പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന. ഏകദൈവത്തിന്റെ വരുതിരി നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭദ്രാസുരത്തിന്റെ ആമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ച നടത്തിവരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ഈ ശുശ്രൂഷയെ വളരെ ധന്യമായ രീതിയിൽ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്ന സർവശക്തനായ ദൈവത്തെ വീണ്ടും സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ഒരു ബുധനാഴ്ച കൂടി ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവശബ്ദം കേൾപ്പാനും നമ്മുടെ ഹൃദയങ്ങളെ ദൈവം പകരുവാനും ഒക്കെ നമുക്ക് വന്നിരിക്കുന്ന വലിയ സാഹചര്യം വലിയ സാധ്യതയെ ഓർത്ത് നന്ദിയോടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ശുശ്രൂഷയ്ക്ക് വളരെ ശ്രേഷ്ഠമായ നേതൃത്വം നൽകുന്ന ഭദ്രാസനത്തിന് പത്ര പോലത്തെ തിരുവനന്തപുരത്തിന്റെ സാന്നിധ്യമുണ്ട്. തിരുവേനിയെ വളരെ സ്നേഹാദരോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ നേതൃത്വം കൊടുക്കുന്ന വൈദിക ശ്രേഷ്ഠ പ്രത്യേകിച്ച് അരമനയിലെ സാന്നിധ്യം കൂടെ നടക്കുന്ന ഫിലിപ്പോസ് അച്ഛൻ, എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് ഇന്നത്തെ തിരുവചനത്തിന് നേതൃത്വം കൊടുക്കുന്ന അന്യ ചെറിയച്ഛൻ, എല്ലാ വൈദികരെയും സ്നേഹാദരോടുകൂടി ഈ അന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നിരന്തരം സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും പ്രാർത്ഥനാപൂർവം ഈ ശ്രേഷ്ഠമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം. സുവിശേഷ ഗീതങ്ങളിലെ 334-ാമത്തെ ഗീതം ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ഓരോ നിമിഷവും നമ്മുടെ അന്തരാത്മാവിന്റെ അഗാധത പരിശോധിച്ച് അവിടെയുള്ള കുറവുകളെ നീക്കി നമ്മളെ ശുദ്ധീകരിക്കുക, നടക്കേണ്ടുന്ന നേർവഴി കാണിച്ചു തരുവാൻ തക്കവണ്ണം ഓരോ നിമിഷവും നമ്മളെ പ്രോജ്വലിപ്പിക്കുന്ന ആ ദൈവ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ഗീതം ഭാഗം നമുക്ക് സമർപ്പിക്കാം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴങ്ങൾ തേടും ദൈവം കരതെറ്റി കടറാതെ ഇളകുമ്പോൾ അളരുമ്പോൾ മറപറ്റി അണയുവൻ ചാരേ, കരതെറ്റി കടറാതെ ഇളകുമ്പോൾ അളരുമ്പോൾ മറപറ്റി അണയുവൻ ചാരേ, തകരുന്ന തോണിയും ആഴത്തിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം, തകരുന്ന തോണിയും ആഴത്തിൽ താഴാതെ കരപറ്റാൻ കരം നൽകും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ഉയരത്തിൽ ഉലഞ്ഞിടും കരുക്കേണിയിലൊളിയുമ്പോ ഉയർന്നെന്നെ കെണിച്ചിടും സ്നേഹം, ഉയരത്തിൽ ഉലഞ്ഞിടും കരുക്കേണിയിലൊളിയുമ്പോ ഉയർന്നെന്നെ കെണിച്ചിടും സ്നേഹം. എന്നെ വിരുന്നീനു മടിയാതൻ ഭവനത്തിൽ കടന്നെന്നെ പുണർനീടും ദൈവം, തനിഞ്ഞെന്നെ വിരുന്നീനു മടിയാതൻ ഭവനത്തിൽ കടന്നെന്നെ പുണർനീടും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, മനമൊന്നു കണ്ണോ നീ തരംഗമായി തൂകുമ്പോൾ മനമുള്ളൻ പാപങ്ങൾ മായ്ക്കും, മനമൊന്നു കണ്ണോ നീ തരംഗമായി തൂകുമ്പോൾ ഹനമുള്ളൻ പാപങ്ങൾ മായ്ക്കും, മനം മാറ്റും ശുദ്ധമാഹിമ പോല വൺമയ കനിവുള്ളൻ നിത്യനാം ദൈവം, മനം മാറ്റും ശുദ്ധമാഹിമ പോല വൺമയ കനിവുള്ളൻ നിത്യനാം ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം,
ആത്മാവേ നേടുന്ന ദൈവം ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെ അന്തരംഗം കാണും ദൈവം ആഴങ്ങൾ തേടുന്ന ദൈവം പതുർവാറ്റി വിളവേൽക്കാൻ യജമാനൻ എത്തുമ്പോ കതിർകോട്ടി വിരിയോകും നേരം പതുർവാറ്റി വിളവേൽക്കാൻ യജമാനൻ എത്തുമ്പോ കതിർകോട്ടി വിരിയോകും നേരം അവനവൻ വിതയ്ക്കുന്ന വിത്തിൻ പ്രതിഫലം അവനായളം നേടും ദൈവം അവനവൻ വിതയ്ക്കുന്ന വിത്തിൻ പ്രതിഫലം അവനായളം നേടും ദൈവം ആഴങ്ങൾ തേടുന്ന ദൈവം ആത്മാവെ നേടുന്ന ദൈവം ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെ അന്തരംഗം കാണും ദൈവം ആഴങ്ങൾ തേടുന്ന ദൈവം
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി
അതുവരേക്കും തന്നെ ആമേൻ.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി.
ദൈവമായ അർത്ഥാന്റെ തിരുനാമത്തിൽ വന്നവനവരായിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന വിവരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങൾക്ക്
വേണ്ടി കുഷിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുഷിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുഷിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
നിനക്ക് സ്തുതി,
കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ നടിയാരോട് കരുണ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. പാറക്കുമോർ
സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ
പരിശുദ്ധപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, തിരുവിട്ട് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ, ഞങ്ങളടക്കാരോടെയോ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ, ഇതിലെ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, നിയമസംബന്ധങ്ങളെ രക്ഷിക്കണമേ, രാജ്യശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമീൻ.
നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
ഭർത്താവിനോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ വയറ്റിൽ ഫലമായ നമ്മുടെ ഭർത്താവ് യേശുവിശയെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇപ്പോഴും മരണസമയത്തിലും നമ്മുടെ അപേക്ഷിച്ചിട്ടുള്ളണമേ. ആമീൻ.
മറക്കുമോ ദൈവമേ നീ എന്നോട് ചെയ്തിട്ടുള്ള സർവകൃപകൾക്കും വേണ്ടി ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അയോഗ്യരെങ്കിലും നിന്നോടുള്ള സ്നേഹവും ഭയഭക്തിയും ഞങ്ങൾക്ക് തരണമേ എന്ന് നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ജീവന ഗുണവും നിന്റെ കർത്തൃത്വത്തിന് ഇഷ്ടമായിരിക്കുന്ന പ്രകാരം ഞങ്ങളോട് പ്രവർത്തിക്കണമേ. നിന്റെ നല്ല ദൈവിഷ്ട പ്രകാരം ഞങ്ങളെ നടത്തണമേ. എല്ലായ്പ്പോഴും നിന്റെ ദൈവിഷ്ടം ഞങ്ങളിൽ നിന്ന് വർദ്ധിക്കപ്പെടുമാറാകണമേ. കർത്താവായ യേശു മിശിഹ, എല്ലാ മനുഷ്യരെക്കാൾ അധികമായിട്ടും എല്ലാവരെയും പോലെയും നിന്റെ തിരുമുമ്പാകും ഞങ്ങൾ പാപിയാകുന്നു, പാപികളാകുന്നു എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനവും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നീ കരുണയുള്ള ദൈവമാകുന്നുവല്ലോ, ഞങ്ങൾ ജനിച്ചത് മുതൽ ഇന്ന് വരെയും നിന്നോടും മനുഷ്യരോടും ചെയ്തിട്ടുള്ള സകല അകൃത്യങ്ങളും ഞങ്ങളോട് മോചിക്കണമേ. നീ കാരുണ്യവാനാകൊണ്ട് ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ മോചനം നൽകണമേ. നീ കരുണയുടെ കടലാകുന്നുവെന്നും ഞങ്ങളുടെ പാപം നിന്റെ മഹാസമുദ്രത്തിൽ ഒരു തുള്ളിച്ചെളി പോലെ ആയിരിക്കുന്നുവെന്നും ഒരു തുള്ളിച്ചെളി മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുന്നതല്ലെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ഭക്തത്തിൻ പ്രകാരം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ അന്യായത്തിൽ നിന്ന് ഞങ്ങളെ നന്നായി കഴുകി ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾ അറിയുന്നു, ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഇപ്പോഴും ഞങ്ങളുടെ നേരെ ഇരിക്കുന്നു. കർത്താവായ യേശു മിശിഹ, ഞങ്ങളെ പോലെയുള്ള ദുഷ്ടന്മാർക്കും പാപികൾക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന അഗ്നിനരകത്തിൽ നിന്നും അതിവേദനയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അവരുടെ അഗ്നി കെടാതെയും പുഴുചാകാതെയും ഇരിക്കുന്നുവല്ലോ. പരലോകത്തിൽ നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാനന്ദത്തിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കി വെച്ചിട്ടുള്ളതിനെ കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യ ഹൃദയത്തിൽ കയറിയിട്ടുമില്ല. ചുങ്കക്കാരെയും വേശ്യാസ്ത്രികളെയും സ്വല്പനേരം കൊണ്ട് നീ ഇഷ്ടരാക്കി തീർത്ത നിനക്ക് ആയിരം ആയിരം അംഗങ്ങളായും പതിനായിരം പതിനായിരങ്ങളായുമുള്ള അർത്ഥമില്ലല്ലോ. ആയതുകൊണ്ട് നിന്റെ ജനകനായ പിതാവിന്റെ സ്നേഹത്തെ പ്രതിയും നിന്റെ അടുക്കൽ ധൈര്യത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിനെ പ്രതിയും നിന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയെ പ്രതിയും അയോഗ്യരാകുന്ന ഞങ്ങളുടെ മഹാപാപങ്ങൾക്കും ഞങ്ങളുടെ കഠിന കുറ്റങ്ങൾക്കും പരിഹാരം വരുത്തേണമേ. നീ കാരുണ്യവാനും മഹാകൃപയുള്ളവനും ഞങ്ങളുടെ ജീവന് വേണ്ടി ഉത്സാഹിക്കുന്നവനുമാകുന്നുവല്ലോ കർത്താവ യേശു മിശിഹ, നീ സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിക്കുന്നതുമായ സകലത്തിൽ നിന്നും നിനക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ അയച്ച പിതാവിന്റെ പരിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്ക് സ്തുതിയും വന്ദനവും യോഗ്യമാകുന്നു. ആമീൻ.
പ്രിയക ദൈവത്തിന്റെ ധന്യനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, ഈ ബുധനാഴ്ച ശുശ്രൂഷയിൽ ഒരിക്കൽ കൂടി നമുക്കൊന്നിച്ചു കൂടുവാനും ദൈവസന്നിധിയിലായിരിക്കാനും ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. അമേരിക്ക വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. ഇതിന്റെ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ഇപ്പോഴെല്ലാവരുടെയും ചർച്ചയും ചിന്തയും എല്ലാം ഡിബേറ്റും ഡിസ്കഷനും ഒക്കെയാണല്ലോ. അമേരിക്കയിലെ പുതിയ പ്രസിഡന്റ് ആരായിരിക്കും എന്നുള്ളത് നമ്മളിപ്പോ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് രണ്ടുപേരുടെ പേരാക്കി ആയിട്ടുണ്ട്. ഒരുപാട് കാൻഡിഡേറ്റ്സ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് രണ്ടുപേരുടെ പേര് ആയിട്ടുണ്ട്. ഈ ഇതിൽ ആരാണ് ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആകുന്നത്, അവരെങ്ങനെയാണ് ഈ രാജ്യത്തെ ഇനി നയിക്കാൻ പോകുന്നത്, ഇതെല്ലാം വളരെ ആകാംക്ഷയോടുകൂടി രാജ്യം എല്ലാ ആളുകളും നോക്കിക്കാണുകയാണ്. കാരണം ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാടുകളും നിലപാടുകളും ഒക്കെ രാജ്യത്തെയും രാജ്യത്തെ ജനങ്ങളെയും സ്വാധീനിക്കുന്ന വിഷയങ്ങളാണല്ലോ. പല വിഷയങ്ങളിൽ ഈ അടുത്ത സമയത്തുണ്ടായിട്ടുള്ള നിലപാടുകളൊക്കെ ക്രൈസ്തവ ലോകത്തെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ സെയിം സെക്സ് മാരേജ് അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങളൊക്കെ, ഒരു ക്രൈസ്തവ രാജ്യത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സാധാരണ ക്രൈസ്തരായ ആൾക്കാരുടെ ആകാംക്ഷ വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഈ ആര് പ്രസിഡന്റ് ആയാലും അവരുടെയൊക്കെ നിലപാടുകളും ചിന്താഗതികളും നിലവാരങ്ങളും എല്ലാം എല്ലാ വ്യക്തികളെയും നമ്മുടെ വിശ്വാസത്തെയും ഒക്കെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. ഏറ്റവും അനുയോജ്യനായ ആളെ കണ്ടെത്തി ഈ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആകുവാൻ തക്കവണ്ണം നമ്മൾ ഇവിടെ താമസിക്കുന്ന നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ യാചിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. ഈ രാജ്യത്തിനു വേണ്ടിയും രാജ്യത്തെ എല്ലാ സംവിധാനങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ പ്രാർത്ഥന ഉണ്ടാകണമെന്ന് ആമുഖമായിട്ട് പ്രത്യേകമായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ തുടർന്ന് നടക്കാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അത് ഭംഗിയായിട്ട് നടക്കുവാനും ദൈവഹൃദമനുസരിച്ചുള്ള വ്യക്തി അതിലേക്ക് വരുവാനും ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായിട്ട് ഈ രാജ്യത്തെയും ഒരുക്കുവാനും തക്കവണ്ണം അവർക്ക് സാധിക്കാൻ പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്, ദൈവവചനം സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട ജെറി അച്ഛനാണ്. അച്ഛൻ ഇപ്പോൾ ഷിക്കാഗോയിലാണ് അച്ഛന് അച്ഛൻ്റെ വൈഫ് ഇവിടെ ജോലി ചെയ്യുന്നു. അങ്ങനെ അച്ഛൻ്റെ വൈഫിൻ്റെ കൂടെ കൂടുന്നതിന് വേണ്ടി അച്ഛൻ കുറച്ച് നാളായിട്ട് കൂടെ ഉണ്ട്. ജെറി അച്ഛൻ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസന അച്ഛലെ വൈദികനാണ്. കണ്ടനാടുള്ള ഹാഗിയ സൂഫിയ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും കൂടിയാണ് അച്ഛൻ. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിവിധ ദേവാലയങ്ങളിൽ ഭക്ഷണം അനുസരിച്ച് വരികയും കുർബാന അർപ്പിക്കുകയും ആരാധനകളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അച്ഛൻ. അച്ഛനിവിടെയുള്ള സമയങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ഈ ശുശ്രൂഷകളിലും ദേവാലയങ്ങളിലും ഒക്കെ ആവശ്യങ്ങൾക്ക് അച്ഛനെ നമുക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാവുന്ന ആളാണ് അച്ഛൻ. നല്ലൊരു ധ്യാന ഗുരുവും പ്രസംഗനുമൊക്കെ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാനം അച്ഛൻ നയിക്കുന്നതാണ്. തുടർന്നും ഇതേപോലുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ കൂടി വരവിൽ ദൈവവചനം നൽകുവാൻ്റെ കോണം അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ധ്യാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട ജെറി അച്ഛൻ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 118-ാമത്തെ ഗീതം ദൈവമുമ്പാകെ സമർപ്പിക്കാം. അകലേറും ജീവിത മരുവിൽ നീ തളരുകയോ എനീ സഹജെ. നിന്നെ വിളിച്ചവൻ ഉമ്മയുള്ളവൻ നിന്നെ കണ്ണിൻ മണി പോലെ കാത്തിടും. ജീവിതത്തിന്റെ അന്ത്യം വരെയും ഒരുനാളും കൈവിടാതെ തന്റെ ബലബുദ്ധി ഊർജങ്ങളിൽ നിന്നെ കാത്തു സൂക്ഷിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നേരിടാവുന്ന ഒന്നിനെയും നീ ഭയപ്പെടേണ്ട എന്ന് നമ്മളെ ഓർപ്പെടുത്തി ബലപ്പെടുത്തുന്ന ഗീതം ദൈവം ഭാഗം സമർപ്പിക്കാം.
പഴലേറും ജീവിതമാരുകളിൽ നീ തളരുകയോ ഇനി സഹജേ. പഴലേറും ജീവിതമാരുകളിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ വീണ്ടവനുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വാഴുതാതെ അവൻ താങ്ങീ നടത്തിടും പൊന്നരത്താൻ. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കാർപോകിലെ കാരേരുകിലും കാണുന്നില്ലേ മഴവില്ലാതിന്മേ. കരുതുകാതെ തതിൻ ഭീകരങ്ങൾ കെടുതീകൾ തീർത്തവൻ അഴുകിടുമേ. അഴലേറും ജീവിതമാരുകൾ നീ തളരുകയോ ഇനി സഹജേ. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. കരുതും നിനക്കവൻ വേണ്ടതല്ല. പറയാതെ യാത്ര തുടങ്ങിടുക. അകലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ചെറുതോടു തന്ത്രങ്ങളോ വിടുവാരന്മാരുള്ളധികം സഹജേ. ചുടുചോര ചിന്തി വന്നിടിനു ചായല്ലേ ലോകത്താങ്ങുകളിൽ. അഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കൈപ്പുള്ളിടിനോ കൽപ്പന പോലെ നടന്നിടണോ. ഏൽപ്പിക്കയിൽ അവൻ ശത്രുകയിൽ ഉറപ്പൂരം നീയടയും മഴയും. അഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ.
തിരുവചന ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട ജെറിയസിനെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
പ്രിയേക, ദൈവത്തിന്റെ വലിയ തിരുനാമം മാറ്റപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ മത്തായി സ്ലിഹായുടെ സുവിശേഷം 5:14-16 വരെയുള്ള വാക്യങ്ങളുമായി ബന്ധപ്പെടുത്തി ക്രിസ്തുവൽക്കരിക്കപ്പെടുക എന്ന ആശയത്തെ ആസ്പദമാക്കി ക്രിസ്തീയ വിശ്വാസികളായ നാം അറിഞ്ഞിരിക്കേണ്ട ജീവിതത്തിന്റെ അർത്ഥത്തെ ഒന്ന് പരിശോധിക്കുക എന്നതാണ് എന്റെ എളിയ കർത്തവ്യം. രക്ഷണ പ്രവർത്തനത്തിന്റെ വേളയിൽ യേശു മനുഷ്യന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ ഒന്ന് നിങ്ങൾ ഭൂമിയിൽ വെളിച്ചമാകുന്നു എന്നതാണ്. ഇത് കേവലമായ ഒരു താത്വിക ഉപദേശം എന്ന തരത്തിലല്ല, മറിച്ച് പ്രായോഗിക ജീവിത ചര്യയാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടെയാണ് യേശു ഈ ഉപദേശം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ വെളിച്ചമായി സ്വയം യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. യേശുവിനെ പിൻപറ്റുന്ന നാം വെളിച്ചമായി തീരുന്ന ഒരു അനുഭവം ഉണ്ടാക്കണം എന്ന ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കേണ്ടതായി വരുന്നത്.
പ്രകാശത്തിന്റെ മക്കളായി തീരുക എന്ന ആഹ്വാനം ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികമാക്കുക എന്നാണ് യേശു ആവശ്യപ്പെടുന്നത്. വെളിച്ചത്തെ ഇരുട്ടിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അതെല്ലാം എടുത്തു പറഞ്ഞൊരു അവലോകനം നടത്തുവാൻ ഇപ്പോൾ സാധിക്കില്ലല്ലോ. ക്രിസ്തു ശിഷ്യരായി തീരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട അർത്ഥം തന്നെ പ്രകാശമായി തീരുക എന്നതാണ്. ഗ്രീക്ക് തത്വചിന്തയിൽ ദ്വന്ദ സിദ്ധാന്തവാദം അഥവാ ഡ്യുവലിസം എന്നൊരു പ്രബല ചിന്താധാരയുണ്ട്. അതിൽ പ്രകാശത്തിന്റെ വിപരീതമായിട്ടാണ് ഇരുട്ടിനെ അവതരിപ്പിക്കുന്നത്. അതിനാൽ തന്നെ ഇരുട്ടിന് അതിൻ്റെതായ അസ്തിത്വമുണ്ട് എന്നും അവർ പഠിപ്പിക്കുന്നുണ്ട്. നാം ദ്വന്ദ സിദ്ധാന്തവാദികളൊന്നുമല്ല, എങ്കിൽ തന്നെയും ഈ ചിന്ത നമ്മളിൽ പലരിലും ഉണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ യേശു ഈ വിഷയത്തെ സമീപിക്കുന്നത് മറ്റൊരു തലത്തിലാണ് എന്നാണ് ഈ വേദഭാഗം സാക്ഷ്യപ്പെടുത്തുന്നത്. യേശുവിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബുദ്ധമത സന്യാസികൾ പുരാണ ശ്ലോകമായി പാടി നടന്ന ഒരു പാട്ടുണ്ട്. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതം ഗമയ, ഓം ശാന്തി 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 എന്ന്. അതായത് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കും, മരണത്തിൽ നിന്ന് ജീവനിലേക്കുമുള്ള പ്രയാണമാണ് വിമോചനം, മുക്തി എന്നവ പാടി നടന്നു. എന്നാൽ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്കുള്ള പ്രയാണം ഇരുട്ടിനെ ഇരുട്ടായും പ്രകാശത്തെ പ്രകാശമായും നിലനിർത്തുന്നു എന്നതുകൊണ്ട് തന്നെ യേശു തമ്പുരാൻ രക്ഷാകാരണമായി ഇതിനെ കാണുന്നില്ല എന്നാണ് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നത്. മറ്റൊരു മാർഗം ലോകത്തിന് യേശു തമ്പുരാൻ പരിചയപ്പെടുത്തുകയാണ്. യേശു പറയുന്നത് ഇരുട്ടിലുള്ളവർ വെളിച്ചത്തിലേക്ക് വരിക എന്നല്ല, മറിച്ച് തന്നെ അനുധാവനം ചെയ്യുന്നവർ ഇരുട്ടിന്റെ അസ്തിത്വത്തെ തന്നെ ഇല്ലാതാക്കുന്ന പ്രകാശമായി തീരുക എന്നാണ്. അതായത് ഇരുട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രകാശമായി തീരുന്ന അനുഭവം ഉണ്ടാവുക. ഇരുട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രകാശമായി തീരുമ്പോൾ ഇരുട്ട് ഇല്ലാതെയാകുന്നു, ഇരുട്ടിന് അസ്തിത്വം നഷ്ടപ്പെടുന്നു എന്നാണ് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ സമൂഹത്തിൽ ഇരുട്ടിന്റെ അനുഭവത്തിലിരിക്കുന്നവർക്ക് വേദവചനം നൽകിയോ പണമോ മറ്റ് സൗകര്യങ്ങൾ നൽകിയോ അവരെ രക്ഷിക്കുന്നു, അവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു എന്നത് നാം സ്ഥിരമായി ചെയ്യുന്നതാണെങ്കിലും ക്രിസ്തു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അവരായിരിക്കുന്ന അന്ധകാര അവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തുക എന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്. അപ്പോൾ സമൂഹത്തിൽ വേദനയുടെയും ദുരിതത്തിന്റെയും പട്ടിണിയുടെയും വിഷമങ്ങളുടെയും ഒക്കെ അന്ധകാരാവസ്ഥയിൽ കഴിയുന്നവരോടുള്ള നമ്മുടെ സമീപനം എന്താണ്? ആത്മീയതയെ ഞായറാഴ്ചകളിൽ മാത്രം ഒതുക്കി നിർത്തുന്ന, അല്ല ചില ചടങ്ങുകളിലേക്ക് മാത്രം ഒതുക്കി നിർത്തുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിൽ കൃത്യമായി കണ്ടെത്താറില്ലേ? നല്ല ചമരിയാക്കാരന്റെ കഥയും ചാനാവിലെ കല്യാണത്തിന്റെയും അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതിന്റെയും ഒക്കെ കഥകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് യാന്ത്രികവും ക്ഷണികവുമായ കരുതലിന്റെ പാഠങ്ങളല്ല, മറിച്ച് വേദനിക്കുന്നവരോട് ഒരു മനസ്സോടെ ചേർന്ന് നിന്ന് അപരനെ സ്വന്തമാണ് എന്നെണ്ണി അവന്റെയോ അവളുടെയോ ജീവിതത്തിൽ വെളിച്ചമായി തീർന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി തീരുന്നതിന്റെ അനുഭവമാണ്. ഇതൊരു നിരന്തരമായ അനുഭവമാണ്, നിരന്തരമായ ആത്മീയ അനുഭവമാണ്. സ്വന്തം ജീവിതത്തിൽ ഈ വെളിച്ചത്തിന്റെ അനുഭവം നമുക്കുണ്ടായിട്ടുണ്ടോ? അയൽക്കാരോടും സ്വന്തം വീട്ടുകാരോടും ആത്മാർത്ഥമായ പ്രകാശ ജീവിതം നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുമോ? ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകൾ ഇന്നും ഇരുട്ടിൽ അഴുക്കുകൾ നിറഞ്ഞു കിടക്കുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിച്ചുകൂടെ? നമ്മുടെ മാതാപിതാക്കളുടെ, സഹോദരങ്ങളുടെ, ജീവിത പങ്കാളിയുടെ, മക്കളുടെ, സുഹൃത്തുക്കളുടെ, അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു നുറുങ്ങ് വ്യക്തമായിട്ടെങ്കിലും മാറുവാൻ നമുക്ക് ഏവർക്കും കഴിഞ്ഞിട്ടുണ്ടോ? യേശു പറയുന്നത് ശത്രുവിന് വേണ്ടി പോലും പ്രാർത്ഥിക്കുക എന്നാണ്. ശത്രു ആയിരിക്കുന്ന അന്ധകാരാവസ്ഥയിൽ അല്പം വെളിച്ചമാകുന്ന സ്നേഹം നൽകി അവരെ ഏറ്റെടുക്കുവാനാണ് ക്രിസ്തു നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ലാസറിന്റെ മരണശേഷം ആ ഭവനത്തിലേക്ക് കടന്നു ചെന്ന യേശുവിനോട് ലാസറിന്റെ സഹോദരി പറയുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്നാണ്. ആ ഒരു വാക്യം ചില ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലും അവശേഷിപ്പിക്കുന്നുണ്ട്. അപരന്റെ വേദനയാകുന്ന ഇരുട്ടിനെ പരിഹരിക്കുന്ന സാന്ത്വന പ്രകാശമായി തീരുവാൻ ക്രിസ്തു സാന്നിധ്യം അവിടെ ഉപയോഗപ്പെട്ടു അല്ലെങ്കിൽ ഉപയോഗിക്കാമായിരുന്നു എന്ന തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാക്കുന്നതും ചില വെല്ലുവിളികളാണ്. അപരന്റെ വേദനയിൽ അപരന്റെ വേദനയാകുന്ന ഇരുട്ടിനെ പരിഹരിക്കുന്ന സാന്ത്വന പ്രകാശമായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും ക്രിസ്തുവിനെ പോലെ സാധിക്കാറുണ്ടോ? ഞാൻ രോഗിയായിരുന്നു, ഞാൻ തടവറയിലായിരുന്നു, ഞാൻ പട്ടിണിയിലായിരുന്നു എന്ന് പറയുന്ന ആ മഹാമനുഷ്യനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നതാണോ ക്രിസ്തീയ സമീപനം? വേദപുസ്തകത്തിൽ പഴയ നിയമ പുസ്തകങ്ങളുടെ ഭേദമേന്യെ ഒരുപാട് പേർ മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുന്നതിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിനും മനുഷ്യനും വേണ്ടി സ്വയം ബലി നൽകുവാൻ തയ്യാറായ എത്രയെത്ര പേർ ഇന്നും ഈ ലോകത്തും വെളിച്ചത്തിന് ഗോപുരങ്ങളായി ശോഭിക്കുന്നു എന്ന് നമ്മൾ കണ്ടുവരികയുമുണ്ട്. ശാസ്ത്രം എത്ര വളർന്നാലും സംസ്കാരം എത്ര വികസിച്ചാലും ആധുനികത എന്ന പേരിൽ അത് എത്ര തന്നെ പന്തലിച്ചാലും ലോകത്തിൽ നല്ലവർ എന്ന് ഇന്നും വാഴ്ത്തപ്പെടുന്നവർ മറ്റുള്ളവർക്ക് വേണ്ടി പരിത്യാഗപൂർണമായ ജീവിതം നയിച്ച് സ്വയം പ്രകാശിച്ചവരാണ്. ആ ചരിത്രം നമ്മൾ മറക്കരുത്. വിശുദ്ധ കന്യകമറിയാം തനിക്ക് സംഭവിക്കാവുന്നതായ സാമൂഹികവും ആധ്യാത്മികവുമായിട്ടുള്ള വിപത്തിനെ ഗണ്യമാക്കാതെ ലോകരക്ഷയ്ക്ക് വേണ്ടി ഇരുട്ടിൽ പ്രകാശത്തെ തിരഞ്ഞെടുത്തവ അത് മനഃപൂർവമായൊരു തെരഞ്ഞെടുപ്പാണ്. വിശുദ്ധന്മാരുടെയും ശുദ്ധിന്ദ്രികളുടെയും ജീവിതം ഇന്നും നമ്മളോട് പറയുന്നത് ഈ പ്രകാശവത്കരണത്തിന്റെ ചരിത്രമാണ്. ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന എറണാകുളത്തിനും മൂവാറ്റുപുഴയ്ക്കും ഇടയിൽ ചൂണ്ടി എന്ന് പറയുന്ന അധികം ആർക്കും അറിയാത്ത ഒരു പ്രദേശത്തിൽ അവിടെ അധികം ആർക്കും അറിയാത്ത മദർ കെയർ എന്നൊരു സ്ഥാപനം ഉണ്ട്. ബുദ്ധിമാന്ദ്യം സംഭവിച്ച 14 കുട്ടികളെ സ്വന്തം ഭവനത്തിലേക്ക് ചേർത്തുകൊണ്ട നല്ലവളായ ഒരു വീട്ടമ്മയുടെയും അവരുടെ ഭർത്താവിന്റെയും 2 ആൺകുട്ടികളുടെയും ഇന്നും കെട്ടുപോകാത്ത നല്ല വെളിച്ചത്തിന്റെ ഒരു കഥ അവിടെ അവശേഷിക്കുന്നുണ്ട്. എത്ര കിട്ടിയാലും തികയാറില്ല എന്ന നമ്മുടെ ഒരു ഭവന അന്തരീക്ഷത്തിന് ആ നല്ല വീട്ടമ്മ ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. തന്റെ ഭർത്താവിന്റെ ഒരേ ഒരു വരുമാനത്തിൽ നിന്ന് 14 ഓട്ടിസം ബാധിച്ച കുട്ടികൾ ഉൾപ്പെടെ 18 പേർ സന്തോഷത്തോടെ ഇന്നും ജീവിക്കുന്നു എന്നത് നമുക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. സമീപകാലത്ത് പരിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട മദർ തെരേസ ഭാരതത്തിൽ വെളിച്ചമായി തീർന്നവളായിരുന്നു. സഭയുടെ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾ ഈ കാലത്തും തെളിഞ്ഞു കത്തുന്ന വഴിവിളക്കുകളാണ് എന്ന് നാം മറന്നുപോകരുത്. നാം ജീവിക്കുന്ന മേഖലയിൽ ഒരു നുറുന്ന് വ്യക്തമായി തീരുവാൻ നമുക്ക് സാധിക്കില്ലേ എന്ന് പരിശോധിക്കുക. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ സ്നേഹത്തിന്റെ, സാന്ത്വനത്തിന്റെ, സന്തോഷത്തിന്റെ ഒരു ചിരിയെങ്കിലും പരത്തുവാൻ നമുക്ക് കഴിയില്ലേ എന്ന് ഒന്ന് പരിശോധിക്കുക. ഒന്ന് തുറന്ന് ചിരിക്കുവാൻ സാധിക്കുന്ന എത്ര പേർ നമ്മുടെ ഇടയിലുണ്ട്? മനസ്സ് തുറന്ന് സ്നേഹം കൊടുക്കുവാൻ കഴിയുന്നവർ, ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരോട് ഇടപഴകുവാൻ കഴിയുന്നവർ നമുക്കിതിനൊക്കെ ആകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം നാം മറ്റുള്ളവർക്ക് വെളിച്ചമായി കാണപ്പെടുന്നില്ല എന്നതല്ലേ? ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഒരാൾ മറ്റൊരാളുടെ വെളിച്ചത്തെ തല്ലിക്കെടുത്തുന്നത് കൊണ്ട് ഉണ്ടാകുന്നതല്ലേ? നാം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരാണോ? നമ്മുടെ ചെറിയ കുടുംബത്തിനുള്ളിൽ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾക്കുള്ളിലെല്ലാം നാം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരാണോ, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരാണോ എന്ന് ആത്മാർത്ഥമായി പരിശോധിക്കേണ്ടതുണ്ട്. ഭാര്യ ഭർത്താവിന് സന്തോഷത്തിന്റെ കാരണമായി തീരണം. ഭർത്താവ് ഭാര്യയ്ക്ക് സന്തോഷത്തിന്റെ കാരണമായി തീരണം. മാതാപിതാക്കൾ മക്കൾക്ക് സന്തോഷത്തിന്റെ കാരണമായി തീരണം. മക്കൾ മാതാപിതാക്കൾക്ക് സന്തോഷത്തിന്റെ സ്രോതസ്സായി തീരണം. നാം ജോലി ചെയ്യുന്നിടത്ത് സ്വന്തം നേട്ടത്തിനപ്പുറം അപരന്റെ സന്തോഷത്തിനായി പരിത്യജിക്കുന്ന പ്രകാശമുള്ളവരായി നമ്മൾ മാറേണ്ടതുണ്ട്. ഇങ്ങനെ അപരന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ലോകത്തെയാണ് ക്രിസ്തു ദൈവരാജ്യം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചത്. താൻ ദൈവമായിരിക്കെ സ്വർഗോന്നതികൾ പരിത്യജിച്ച് ഇരുൾ നിറഞ്ഞ സൃഷ്ടിക്കിടയിലേക്ക് വെളിച്ചമായി താണിറങ്ങി വന്ന ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്, പിൻപറ്റുന്നത്, അനുധാവനം ചെയ്യുന്നത്. വെളിച്ചമില്ലായ്മയാണ് ഇരുട്ട് എന്ന് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചു. ഇരുട്ടിന് അസ്തിത്വമില്ല, വെളിച്ചമില്ലാത്തിടത്ത് ഇരുട്ടുണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ ജീവിത സാഹചര്യങ്ങളിൽ സന്തോഷം ദാനം ചെയ്യുന്ന നല്ല പ്രവർത്തികളുടെ വക്താക്കളായി നമുക്ക് തീരേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന സ്ഥലം ഇരുളുള്ള സ്ഥലമായി മാറ്റപ്പെടും. എത്രയോ പ്രസംഗങ്ങൾ, എത്രയോ കൂദാശകൾ, എത്രയോ പെരുന്നാളുകൾ നമ്മൾ കണ്ടുകഴിച്ചു. എത്ര എത്ര നോമ്പുകൾ, നമസ്കാരങ്ങൾ, ഉപവാസങ്ങൾ, വഴിപാടുകൾ നാം നടത്തിക്കഴിച്ചു. എന്നാൽ ഹൃദയത്തിനുള്ളിൽ, ജീവിത മേഖലയിൽ ഏതെങ്കിലും മുറികൾ പ്രകാശം കണ്ടെത്താതെ നാം അടച്ച് രഹസ്യമായിട്ട് വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. എത്ര എത്ര ഇരുളടഞ്ഞ ചെറിയ ചെറിയ ബോക്സുകൾ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. ലൂക്കോസ് 15-ാം അധ്യായത്തിൽ മുടിയൻ പുത്രൻ ഒരു പ്രസ്താവന പറയുന്നുണ്ട്, ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. പിതാവേ, സ്വർഗത്തോടും നിന്നോടും വിരോധമായി ഞാൻ പാപം ചെയ്തു. ആ പ്രാർത്ഥന ജീവിതത്തിൽ സ്വന്തമായി ഏറ്റെടുത്ത് ജീവിത വഴിത്താരയിൽ ഇന്ന് വരെയും നാം അടച്ചിട്ടിരുന്ന ഇരുൾ നിറഞ്ഞ മുറികൾ, വഴിത്താരകൾ, അവിടേക്ക് പ്രകാശം വരുവാൻ നമ്മുടെ ഹൃദയത്തെ നമുക്ക് തുറന്നിടേണ്ടത് ആവശ്യമുണ്ട്. ഇത്രയും നാൾ ഈ ലോകത്തിൽ ജീവിച്ചിട്ടും എനിക്കും നിങ്ങൾക്കും മറ്റൊരാളുടെ ജീവിതത്തിൽ വെളിച്ചം വീശുന്ന ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കാരണമായി തീരുവാൻ സാധിച്ചിട്ടുണ്ടോ? മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന അനുഭവമാണോ നമ്മളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നത്? നമ്മളെ കണ്ടാൽ ഉടനെ ഓടി ഒളിക്കുന്നവരല്ലേ നമ്മുടെ ചുറ്റുമുള്ളവർ? മറ്റുള്ളവർക്ക് ആത്മാർത്ഥമായിട്ട് സന്തോഷം പ്രദാനം ചെയ്യുന്ന എന്തുണ്ട് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നമ്മൾ ഓരോരുത്തരുടെയും പ്രവൃത്തികളിൽ? സൃഷ്ടിച്ച് മുഴുവനും ക്രിസ്തുവിന്റെ പരിത്യാഗം വെളിച്ചം നൽകുന്ന അനുഭവമായെങ്കിൽ നാം ജീവിക്കുന്ന ചുറ്റുവട്ടത്തിൽ പരിമിതമാണെങ്കിലും ഒരു ചെറുവെട്ടം പരത്തുന്ന അർത്ഥവത്തായ ജീവിതമുള്ളവരായി നമുക്ക് പരിണമിക്കേണ്ടതുണ്ട്. അങ്ങനെ നാം ക്രിസ്തുവൽക്കരിക്കപ്പെടുമ്പോൾ ലോകം മുഴുവനും പ്രകാശിതമായി തീരുന്നു എന്ന് അറിയുക. യെശയ്യ പ്രവാചകൻ എഴുതിയ പുസ്തകം 60-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളെ അർത്ഥവത്താണ്. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ പറയുന്നു, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. നീ തല പൊക്കി ചുറ്റും നോക്കുക, അവരെല്ലാവരും ഒന്നുകൂടി നിന്റെ അടുക്കൽ വരും. നിന്റെ പുത്രന്മാർ ദൂരത്തുനിന്ന് വരും, നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കിൽ വഹിച്ചുകൊണ്ടുവരും എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ നാം നമ്മൾ ജീവിക്കുന്ന ചുറ്റുവട്ടങ്ങളിൽ ഒരു ചെറു പുഞ്ചിരി മറ്റുള്ളവരുടെ മുഖത്ത് കൊണ്ടുവരുവാൻ തക്ക പ്രവൃത്തി നമ്മളിൽ നിന്നുണ്ടാക്കിയാൽ ലോകം മുഴുവനും സന്തോഷത്തിന്റെ അനുഭവം ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും. അതാണ് സ്വർഗരാജ്യത്തിന്റെ, ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നതിന്റെ പരമപ്രധാനമായ ഉദ്ദേശം എന്ന് വേദപുസ്തകത്തിൽ നിന്ന് അറിയുക. അവസാനമായി ശിവനമസ്കാരത്തിൽ, പ്രഭാത നമസ്കാരത്തിന്റെ പ്രാരംഭത്തിൽ പുരോഹിതൻ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നമുക്ക് ഏവർക്കും ചേർന്ന് നമ്മുടെ കണ്ണുകൾ അടച്ച് ശാന്തമായി ആ പ്രാർത്ഥനയൊന്ന് ധ്യാനിക്കാം. അതിങ്ങനെയാണ്: പ്രഭാതത്തിന്റെ സൃഷ്ടാവും സൃഷ്ടികൾക്ക് പരിപൂർണ പ്രകാശം നൽകി സന്തോഷിപ്പിക്കുന്നവനുമായ കർത്താവേ, ഞങ്ങളിൽ പരിപാകതയുള്ള നടപടികൾ സൃഷ്ടിച്ച് പാപാന്ധകാരത്തെ ഞങ്ങളിൽ നിന്നും പൂർണമായി നീക്കിക്കളയണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, നിന്റെ കൃപയുടെ മഹനീയ കിരണങ്ങളാൽ ഞങ്ങളെ പ്രശോഭിപ്പിച്ച് സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന, മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കുന്ന നല്ല അനുഭവങ്ങളുടെ വക്താക്കളായി നാം തീരണം. അതാണ് പ്രകാശം പരത്തുന്ന ജീവിതം എന്ന് തിരിച്ചറിയുക. ദൈവമായ കർത്താവ് നല്ല പ്രകാശത്താൽ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വചനങ്ങളെ കേട്ട് എല്ലാവരോടും നന്ദി പറയുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
തിരുപ്രഭാഷണത്തിലെ
മത്തായിരിക്കുന്ന അഗ്രി പ്രഭാഷണത്തിലെ അഞ്ചാം അധ്യായത്തിലെ പതിനാലാമത്തെ വാക്യം ആധാരമാക്കിയെടുത്തുകൊണ്ട് നമ്മൾ എങ്ങനെ ലോകത്തിന്റെ വെളിച്ചമാകണം എന്നുള്ളത് അച്ഛൻ വളരെ ഗഹനമായ രീതിയിൽ നമ്മളെ പഠിപ്പിച്ചു. ഗിരിപ്രഭാഷണം സത്യത്തിൽ പുതിയ നിയമം ഇസ്രായേൽ ജനത്തിന് ദൈവജനത്തിന് ദൈവം നൽകുന്ന ഭാഗമാണല്ലോ. മോശ സീനായ് മലയുടെ മുകളിൽ നിന്ന് ജനത്തിന് നിയമം നൽകി, അതേപോലെ പുതിയ നിയമം മോശയാകും യേശു ക്രിസ്തു ഗിരിപ്രഭാഷണത്തിലൂടെ ഗലീല കടലിന്റെ തീരത്തുള്ള ഒരു ഉയർന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് മോശ അന്ന് നൽകിയ പോലെ പുതിയ നിയമം കൊടുക്കുക. ജനങ്ങളെല്ലാം അവിടെ തടിച്ചുകൂടി. ജനങ്ങളെ തടിച്ചുകൂടിയപ്പോ അവരോട് മോശ അന്ന് പറഞ്ഞ പോലെ പുതിയ നിയമം കൊടുക്കുക, പഴയ നിയമത്തിന് പുതിയ നിയമം കൊടുക്കുക. പുതിയ നിയമം കൊടുക്കുമ്പോ ഈ നിയമം വാങ്ങിക്കുന്ന മനുഷ്യര്, നിയമം കേൾക്കുന്ന, നിയമം അനുസരിക്കാനായിട്ട് ആമേൻ പറയാനായിട്ടിരിക്കുന്നവര് ഈ നിയമം എന്തിനാ കൊടുക്കുന്നതെന്ന് പറയണമല്ലോ. ഈ നിയമം എന്തിനു വേണ്ടിയാണ്? ഈ നിയമം തരുന്നതിന്റെ ഉദ്ദേശമാ ഈ ആദ്യ ഇൻട്രൊഡക്ഷൻ പറയുന്നത്. എന്തുവാ ഈ നിയമം ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നതിന്റെ കാരണം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ആ ലോകത്തിന്റെ വെളിച്ചവുമാകും. അതുകൊണ്ടാണ് ഞാനിപ്പോ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ വെളിച്ചവുമായതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുകയും അങ്ങനെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ വെളിച്ചവുമായിരിക്കുക ആയിരിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. അപ്പൊ എന്നിട്ട് അടുത്ത പതിനേഴാം ഈ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ 13, 14, 15, 16 പറഞ്ഞിട്ട് അത് ഇൻട്രൊഡക്ഷൻ പറയുക, അവരെ ബോധവൽക്കരിക്കുക, അവരെ എൻകറേജ് ചെയ്യുക. ഇത് കേൾക്കാൻ തക്ക വണ്ണം നിങ്ങൾ ഇന്നത് ആൾക്കാരാണ്, നിങ്ങൾ ആൾക്കാരാണ്, അതുകൊണ്ട് നിങ്ങൾ ഇത് കേൾക്കണം. എന്നിട്ട് പിന്നെ കർത്താവ് പറഞ്ഞു 17, ഞാൻ ന്യായ പ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നതല്ല എന്ന് പറഞ്ഞാൽ, പഴയ നിയമം ഞാൻ ഇപ്പൊ പുതിയ നിയമം നിങ്ങൾക്ക് തരുമ്പോ അതിന്റെ അർത്ഥം പഴയ നിയമം എടുത്തു കളഞ്ഞു എന്നുള്ളതല്ല. ഞാൻ ന്യായ പ്രമാണം, പുതിയ നിയമം ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാ, പക്ഷേ നിങ്ങൾ പഴയ നിയമം എടുത്തു കളയാൻ വേണ്ടിയല്ല വന്ന്, ഞാനത് പൂർത്തീകരിക്കാനായിട്ട് വന്ന്. എന്നിട്ട് പിന്നെ 21-ാം വാക്യത്തിൽ നിങ്ങൾ ചോദിച്ചോ കൊല ചെയ്യരുതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ കൊല എന്താ കൊലപാതകം എന്നുള്ളത് പിന്നെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് കുറെ വാക്യങ്ങളിലായിട്ട് പറയുക. നീ നിന്റെ സഹോദരനെ കൊല ചെയ്യരുത് എന്ന് ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവന്മാരോട് അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യന. ആ കൊലപാതക കാര്യം പുതിയ നിയമം, പഴയ ന്യായ പ്രമാണത്തെ നീക്കിക്കളയാനോ അത് എടുത്തു കളഞ്ഞിട്ട് പുതിയത് തരാനോ ഒന്നും അല്ല ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഈ ഇസ്ലാമിന്റെ കഥ അറിയത്തില്ലേ? ഇസ്ലാമിന്റെ കഥ എന്താ? മുഹമ്മദ് നബി വന്നു. മുഹമ്മദ് നബി വന്നു കഴിഞ്ഞപ്പോ എല്ലാം ആദ്യം അതിലുള്ള എല്ലാം യേശു ക്രിസ്തു വരെയുള്ള എല്ലാം സില്ലിട്ടു, എല്ലാം എടുത്ത് കളഞ്ഞു. എല്ലാം എടുത്തു കളഞ്ഞിട്ട് ഇപ്പൊ പുതിയത് ഞാൻ തരുന്നു, പുതിയ നിയമം തരുന്നു. അതുകൊണ്ട് പഴയതിൽ പറഞ്ഞിരിക്കുന്ന പഴയ ന്യായ പ്രമാണങ്ങൾ ഒന്നും വേണ്ട എന്ന് ഇസ്ലാം പഠിപ്പിച്ചു അല്ലേ? ഇസ്ലാം മുഹമ്മദ് നബി അങ്ങനെ പഠിപ്പിച്ചു എന്ന്. പഴയ മുഹമ്മദ് നബിയിലൂടെ പുതിയ നിയമം, പുതിയ ഒരു നിയമമാണ് സംസാരിക്കുന്നത്. ബാക്കിയുള്ള ഇത്രയും നാൾ പറഞ്ഞിട്ടിരുന്ന എല്ലാം എടുത്തു വന്നു, അതൊന്നും തന്നെ ഇനി ആവശ്യമില്ല, അതെല്ലാം എടുത്തു കളഞ്ഞു. പക്ഷെ ക്രിസ്തു പറയുന്ന നേരെ തിരിച്ചാ. ക്രിസ്തു എന്താ പറയുന്നത്? ഞാൻ ന്യായ പ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നീക്കുവാനല്ല, ഞാൻ നിവർത്തിപ്പാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം എന്താ പറഞ്ഞു? ഞാനിത് നിങ്ങളോട് പറയുന്നതിന്റെ കാരണം ഞാൻ ഈ പ്രസംഗിക്കേണ്ടത് കൊണ്ട് ഞാൻ പറയുന്ന കാര്യമൊന്നുമല്ല. ഞാനിത് നിങ്ങളോട് പറയുന്നതിന്റെ കാര്യം ഈ നിങ്ങൾ ലോകത്തിന്റെ ഉപ്പ് വെളിച്ചമാകുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു പ്രധാന റോൾ ഈ ലോകത്ത് വഹിക്കാനുണ്ടായത് കൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നു. ഞാൻ ഈ പുതിയ നിയമം നിങ്ങൾക്ക് തരുമ്പോ നിങ്ങൾ ചിന്തിച്ചു കളയരുത് ഞാൻ പഴയതെല്ലാം എടുത്തു കളഞ്ഞു അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്.
പഴയത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് പിന്നെ പറയുന്നു കൊല ചെയ്യരുത് എന്ന്. ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവികന്മാരോട് അറിയിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആ പിന്നെ നിയമം, പിന്നെ ഈ അഞ്ചും ആറും ഏഴും അധ്യായങ്ങൾ മുഴുവൻ പഴയ നിയമം പുതുതായി ഇന്റർപ്രറ്റ് ചെയ്ത് കർത്താവ് കൊടുക്കുക, പഴയ നിയമം പുതുതായിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുക. സത്യത്തിൽ ഈ ഇപ്പൊ ഈ കച്ചൻ പറഞ്ഞ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു എന്നുള്ളത് അമേരിക്കയെ മനസ്സിലാക്കിച്ചിട്ട് പാടുള്ള സംഗതിയാണ്. അമേരിക്ക ഈ ഓറിയന്റൽ പാരമ്പര്യത്തിനുള്ളിൽ ഈസ്റ്റേൺ ചിന്താഗതിക്കുള്ളിൽ അത് കുറച്ച് മനസ്സിലാകുന്ന സംഗതിയാണ്. ഓറിയന്റൽ ഈ വെസ്റ്റേൺ ചിന്താഗതിയിൽ ഈ ഇൻഡിവിജ്വലിസം ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. ഇൻഡിവിജ്വൽ ഓരോ രാഷ്ട്രം തന്നെ നിൽക്കുന്നത് ഇൻഡിവിജ്വലിന്റെ നിലനിൽപ്പിന്റെ കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിരിക്കുന്ന അദ്ദേഹം പ്രസംഗിക്കുന്ന അമേരിക്കയിലെ വ്യക്തികളുടെ നിലനിൽപ്പിന്റെ കാര്യം അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നത്. സിറിയയിലോ ടർക്കിയിലോ ആലപ്പോയിലോ തകർത്തപ്പെടുന്ന വിഷയങ്ങൾ മനുഷ്യരുടെ കാര്യ അല്ല, അത് അദ്ദേഹത്തിന്റെ വിഷയമല്ല. ആ ഒരു വിഷയമല്ല, ഞാൻ ഇലക്ഷൻ പ്രചരണം നടത്തുകയെന്ന് ചോദിച്ചുകൊണ്ടല്ലോ. അദ്ദേഹത്തിന്റെ വിഷയമല്ല കാര്യം. നമ്മുടെ പാശ്ചാത്യ സംസ്കാരത്തിനുള്ളിൽ, നമ്മളായിരിക്കുന്ന ഈ സംസ്കാരത്തിനുള്ളിൽ ഇൻഡിവിജ്വലിന് ഭയങ്കരമായ പ്രാധാന്യമാണ്. ഇൻഡിവിജ്വലിന് വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് അതുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന കൊച്ചിനോട് പറയും, നിന്റെ അപ്പൻ നിന്നെ തല്ലിയ നീ വന്ന് പറഞ്ഞോണം, നിന്റെ അപ്പൻ നിന്നെ തല്ലിയാൽ അല്ലെങ്കിൽ അല്ലേ നിന്റെ അമ്മ നിന്നെ വഴക്ക് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് കുട്ടിക്കറിയാം ടോർച്ചറിങ് എന്താണെന്നും കൊച്ചു കുഞ്ഞിനറിയാം എന്താണ് ടോർച്ചറിങ്. ഇതെല്ലാം അവർക്കറിയാം, അവരെ പഠിപ്പിച്ച് ശരിയാക്കി വെച്ചിരിക്കുക. ഇൻഡിവിജ്വലിന് വലിയ പ്രാധാന്യം, അങ്ങനെ ഇൻഡിവിജ്വലിന് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹത്തോട് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ പാട്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നത് സമൂഹത്തിന്റെ ഇതായിട്ടാണ് പറയുക. അപ്പൊ യേശുക്രിസ്തു പുതിയ നിയമം തുടങ്ങുന്ന തന്നെ, പുതിയ നിയമം നൽകുന്നത് തന്നെ ഈ ഇൻഡിവിജ്വലിസം ഈ അത് എടുത്തു കളഞ്ഞിട്ടാ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായിരിക്കണമെന്ന് പറയും. അതുകൊണ്ടാണ് നമ്മളുടെ ഈ ഇപ്പോഴത്തെ ഈ ട്രംപിന്റെ ഫിലോസഫിയെ നമുക്ക് അങ്ങോട്ട് ഈ മതിൽക്കെട്ടിന്റെ തത്വസംഹിത നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. മനുഷ്യനെ ട്രംപിയൻ ഫിലോസഫി എന്ന് പറയാൻ പറയല്ലേ, അതിന് അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അത് മതിൽക്കെട്ടിന്റെ ഫിലോസഫി ആണത് അല്ലെ, മതിൽക്കെട്ടിന്റെ ഒരു തത്വശാസ്ത്ര. അപ്പൊ അതിന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്രൈസ്തവ വീക്ഷണത്തിൽ നമുക്ക് അക്സെപ്റ്റ്. അതുകൊണ്ടാണ് പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞ മതിൽ കെട്ടാനല്ല പാലം പണിയാനാണ്, അതാണ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പറ്റുള്ളൂ. മതിൽ കെട്ടാനല്ല പാലം, അത് കാരണം ക്രിസ്തു തുടങ്ങുന്നത് തന്നെ, നിയമം തുടങ്ങുന്നത് തന്നെ ജനത്തോട് അഡ്രസ് ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടാ തുടങ്ങുന്നത്, എന്താ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞ്. അവരെ അത് ബോധ്യപ്പെടുത്തതിന് ശേഷം പിന്നെ നിയമം കൊടുക്കുന്നത്, പുതിയ നിയമം അവർക്ക് കൊടുക്കുന്നത് അത് ബോധ്യപ്പെടുത്തതിന് ശേഷം കൊടുക്കുകയാണ് നിയമം കൊടുക്കുക. അപ്പോ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നുള്ളത് നാം അത് ക്രൈസ്തവ അല്ലെങ്കിൽ ഈ സാമൂഹ്യ കാഴ്ചപ്പാട്, ലോകത്ത് നന്മ ചെയ്യാനുള്ള ആ സാമൂഹ്യ കാഴ്ചപ്പാട് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ പ്രധാന ദൗത്യമാണ്. അപ്പൊ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ശബരിയാക്കാരന്റെ കഥയും മറ്റ് കഥകളെല്ലാം തന്നെ എല്ലാം അതിന്റെ പ്രാധാന്യത്തെ, ഇത് പുതിയ നിയമത്തിന്റെ മാത്രമല്ല, പുതിയ നിയമത്തിന്റെ മാത്രം ചിന്തയല്ലത്, പഴയ നിയമവും അത് തന്നെയാ പറയുന്നത്. പഴയ നിയമം ഇപ്പൊ അബ്രഹാമിന്റെ വിളിയിൽ, പഴയ നിയമ ദൈവജനത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് അബ്രഹാമിന്റെ വിളിയോടുകൂടിയാണല്ലോ. പന്ത്രണ്ടാം അധ്യായത്തിൽ ദൈവജനത്തിന്റെ ചരിത്രം തുടങ്ങുമ്പോ അവനെ അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അവനെ ദൈവം വിളിച്ചിട്ട് പറയുന്നത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തോ പറയുന്നേ, നീ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിലിൽ
ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അവന്റെ വിളി അതിനു വേണ്ടിയാ. അബ്രഹാമിനെ ദൈവം വിളിക്കും. ദൈവജനത്തിന്റെ ചരിത്രം തുടങ്ങുന്ന അവിടെ അബ്രഹാമിന്റെ വിളിയിലൂടെയാണ് ദൈവജനത്തിന്റെ ചരിത്രം തുടങ്ങുന്നത്. മറ്റ് ക്രിയേഷൻ സ്റ്റോറി എന്നൊക്കെ പറയുന്നത് ഇതിന്റെ അതിന്റെ ഇൻട്രൊഡക്ഷനാ. ദൈവജനത്തിന്റെ ചരിത്രം എന്നുള്ള അത് തുടങ്ങുന്ന അബ്രഹാമിന്റെ വിളിയിലൂടെ ദൈവത്തെ യഹോവ അബ്രഹാമിനെ വിളിച്ച് അങ്ങനെ അതുകൊണ്ട് അവനെ വിശ്വാസികളുടെ പിതാവായിട്ട് നാം കണ്ട് അങ്ങനെ അബ്രഹാമിലൂടെയാണ് ദൈവജനത്തിന്റെ ചരിത്രം തുടങ്ങുന്നത്. എന്നിട്ട് അവനോട് പറയുന്നത് എന്താ? നിന്നിലൂടെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അല്ലെങ്കിൽ അബ്രഹാമിനോട് ദൈവം എന്തു പറഞ്ഞു? നീ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, നീ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അതാ അബ്രഹാമിനോട് കർത്താവ് യഹോവ പറഞ്ഞു. അത് പഴയ നിയമ കോണ്ടെക്സ്റ്റിൽ അങ്ങനെ ആ ഭാഷയിൽ പറഞ്ഞു എന്നുള്ളത് അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താ? നീ ലോകത്തിന്റെ വെളിച്ചമാകും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞതാ നീ ലോകത്തിന്റെ വെളിച്ചം. അത് തന്നെ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ഉൽപ്പത്തി പുസ്തകത്തിൽ കൂടെ പറയുന്നു, നീ ലോകത്തിന്റെ വെളിച്ചമാകും. അങ്ങനെ ഉള്ള നമ്മുടെ ഈ സാമൂഹ്യ പ്രതിബദ്ധത മറ്റുള്ള സമൂഹത്തിൽ പ്രകാശമായി ശോഭിക്കുവാനുള്ള ഇരുളിനെ മാറ്റി. അച്ഛൻ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇരുളുള്ളിടത്തു നിന്ന് മാറിപ്പോയി പ്രകാശമുള്ളിടത്ത് ജീവിക്കുക എന്നുള്ളതല്ല, ഇരുളുള്ളിടത്ത് നമ്മൾ പ്രകാശമാകുക എന്നുള്ളത്. ഇരുളുള്ളിടത്ത് പ്രകാശമാകുക എന്നുള്ളതല്ല, ഇരുളുള്ളിടത്തു നിന്ന് മാറി. ഇപ്പൊ നിങ്ങളെ ഇപ്പൊ അമേരിക്കയിലുള്ള മനുഷ്യരൊക്കെ ആണെങ്കിലേ, ഈ ഞാനിതിങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്ന പാടുള്ളത് എനിക്കറിയത്തില്ല, ഈ ബ്ലാക്ക്സ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ മാറി താമസിക്കല്ലേ അല്ലേ? കാര്യം അവിടെ അവിടെ മോഷണം കൂടുതലാണെന്നും അല്ലെങ്കിൽ മറ്റൊക്കെ ആണെന്നും നമ്മളങ്ങ് പറയാ. നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ അവിടെ അവിടുന്ന് മാറി താമസിക്കും. കാര്യം ഇരുട്ടിൽ നിന്ന് നമ്മൾ മാറി താമസിക്കുന്നതാണ്, അതാണ് നമ്മൾ ശീലിച്ചിരിക്കുന്നത്. കാര്യം അതാണ് ഈ നമ്മുടെ ഇൻഡിവിജ്വലിസം എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ മാറി താമസിക്കാനാണ്, ഇരുട്ടിൽ നിന്ന് മാറി താമസിക്കാനാണ് നമ്മുടെ താല്പര്യം, നമ്മുടെ ചിന്ത. നമ്മൾ സാധാരണ ചെയ്യുന്നതാ അതിനാൽ അങ്ങനെ മാറി താമസിക്കുന്ന കാര്യത്തെ പറ്റിയല്ല പറയുന്നത്, അതാണ് നമ്മൾ ശീലിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ കൂടാരം പോലെ നമ്മൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വീട് മാറി 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 ഇങ്ങനെ ഇങ്ങനെ അല്ലേ ഇങ്ങനെ അടിച്ചടിച്ച് പോവാണല്ലോ അമേരിക്കയിൽ. നമ്മൾ അങ്ങനെയാണ് താമസിക്കുന്നത്. അപ്പോ പക്ഷെ അങ്ങനെയുള്ള ഇതിനെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. ഇരുട്ടുള്ളിടത്ത് നീ പ്രകാശമാകുക എന്നുണ്ട്. ലോകത്തിൽ ഇരുട്ട് ഉള്ളിടത്ത്, അന്ധകാരമുള്ളിടത്ത് നീ പ്രകാശമാകുക എന്നുള്ള വലിയ ദൗത്യം, ആ ഒരു ദൗത്യത്തെ പറ്റിയാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അച്ഛനത് വളരെ ഭംഗിയായിട്ട് നല്ല ഭാഷയിൽ അച്ഛനത് പറഞ്ഞു. അച്ഛനോടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഇവിടെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഈ ബുധനാഴ്ച കൂട്ടായ്മയിൽ ഞങ്ങളോടുകൂടെ വന്ന് സംബന്ധിച്ച് ദൈവജനം നൽകുവാൻ തക്കവണ്ണം അച്ഛനതിനുള്ള മനസ്സ് കാണിക്കണം എന്നുള്ളതും ഓർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയിച്ചിട്ട് ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നു, തുടർന്ന് ഉദ്ദേശ പ്രാർത്ഥന നടത്തുന്നതുമായിരിക്കും.
മറപ്രേമന്റെ അനുതാപത്തിന്റെ ചെറുത്തരം ദൈവം മുമ്പ് സമർപ്പിക്കാം. കർത്താവെ, അറിയില്ലാത്ത ഹൃദയം എനിക്ക് അറിയണം.
കർത്താവേ, കറയില്ലാത്ത ഹൃദയമെനിക്കരുളിടണമേ, വിനയധികാരം ചെയ്തതിനാൽ ഉന്നെ കാണതു വഷളായി. കർത്താവേ, എൻ പ്രാർത്ഥനയാ സുസ്ഥിരവും ശുദ്ധിയുമുള്ള ഭാവിനെ എന്നുള്ളിൽ നന്നായെന്നു പുതുക്കണമേ. അതിന്നാത്മാവെന്നുള്ളിൽ ദിവസംപാർത്തിടണമേ. മൗനം ദീഷിക്കാതെ വാഴണമേ. എൻ പാപത്തിൻ വഴി ഞാൻ പ്രാപിച്ച മുൻവാദത്തമകത്തിയതിൻ നല്ലവരമില്ലാത്തവനായ കൃപയുള്ളോനെ പുതുതാകണമെന്നില്ല. എന്നെ കാണി നമന മനസ്സിൽ പാർക്കണമേ കർത്താവേ ദുശ്ചിന്തകളോ ഭവവികാരങ്ങളു മറ്റ കളവില്ലാത്തൊരു ബ്രഹ്മലമാടണമേ കർത്താവേ വന്ദിവുകളോ കുടിലത തന്ത്രമതൊക്കെയുമേ നിത്യമകറ്റും ബ്രഹ്മലമാടണമേ കോപമടുക്കാതെ വൈരമടുത്തവനോടൊന്നോ ഉണ്ടാകാത്തൊരു ബ്രഹ്മലമാം ഇത്തമെനിക്കേടേ കർത്താവേ മലിനതയിൽ നിന്നൊഴിയുന്നതു മലോകത്തിൽ ഇമ്പം
പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് പേരുകൾ ഓർക്കാം. സാൻ അന്റോണിയിലുള്ള വർഗീസിനെ ദൈവവാസം അർപ്പിക്കാം. അതുപോലെ ബ്രെയിൻ ട്യൂബർ ബാധിച്ച് സീരിയസ് ആയിട്ട് കഴിയുന്ന രാജിയെ ദൈവസന്നിധിയിൽ ഓർക്കാം. അതുപോലെ രോഗം ബാധിച്ചിരിക്കുന്ന ആലീസ്, എലിസബത്ത്, മോളി, ജയ, ഡോളി, പ്രൈസ്, ഡാനിയൽ, രൂപൻ ഇവരെ ദൈവം ബാഗെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കഴിഞ്ഞിരുന്നല്ല മാത്യു കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിലേക്ക് യാത്ര ചെയ്യാന്നുള്ള കാര്യം ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാം. ചിക്കാഗോയിൽ ആ പ്രിയപ്പെട്ട സഹോദരിയും ദൈവസന്നിധിയിൽ ഓർക്കുകയും ആ പാവനെത്തിച്ച് അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. മറ്റാരെങ്കിലും രോഗികൾ നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ, പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, പലതരത്തിലുള്ള കുട്ടികളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, അവരെയൊക്കെ കരുണയോടും ദൈവവാസം അർപ്പിക്കുകയും വീരങ്ങൾ നിന്ന് ആശ്വാസം ലഭിക്കത്തക്ക വണ്ണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ബാറയ്ക്കുമോർ അനുനിമിഷം ഞങ്ങളെ കരുതുന്ന കാരുണ്യവാനായ ദൈവമേ, വീണ്ടും ഒരു പ്രഭാതം കൂടെ അങ്ങയുടെ സന്നിധിയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് മനസ്സുകൊണ്ടും അടുത്തു വരുവാനും അങ്ങയുടെ ശബ്ദം കേൾപ്പാനും ഞങ്ങളുടെ ജീവിതത്തെ തന്നെ വളരെ ക്രമീകൃതമായി ചിട്ടപ്പെടുത്തുവാനും ഞങ്ങൾക്കന്ന് കൃതയോർത്ത് സ്തുതിക്കുന്നു. ഞങ്ങൾ എവിടെയായിരുന്നാലും ആയിരിക്കുന്നിടത്ത് തിരുസാന്നിധ്യം ഉണ്ടാകണമേ. ഞങ്ങളുടെ ബാഹ്യ നയനങ്ങളെ അടച്ചാന്തരി കണ്ണുകളെ തുറക്കുമ്പോൾ ശോഭയുള്ള മുഖം ദർശിക്കത്തക്കവണ്ണം ഞങ്ങളുടെ കാഴ്ചകൾക്ക് സുതാര്യത നൽകണമേ. ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവിടെ നിന്ന് വസിക്കണമേ. പലപ്പോഴുമൊക്കെ അങ്ങ് വസിക്കുന്നിടം ഞങ്ങളിലേക്ക് നോക്കി കണ്ടെത്തുവാനും അതിൽ കൂടി ജീവിതത്തെ ശോഭയുള്ളതാക്കി തീർക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് അന്ധകാരമായ ലോകത്ത് ജീവിക്കുമ്പോൾ അവിടുന്ന് കൂടെയുണ്ടെന്നുള്ള ധൈര്യം ജീവിക്കാൻ ഞങ്ങൾക്ക് ഒരു വലിയ പ്രേരണ നൽകുകയും ആ ഒരു പ്രേരണ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കത്തക്കവണ്ണം ഉപയോഗമാക്കുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. സന്തോഷ സമാധാന ലോകത്തിൻ്റെതല്ല, ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും നേടിയെടുക്കുന്ന ഉയരങ്ങളിൽ നിന്നുള്ള സമാധാനമാണെന്നുള്ള തിരിച്ചറിവോട് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളെ വെളിച്ചമായി ഈ ലോകത്തിന് വെളിച്ചം നൽകുവാൻ തക്കവണ്ണം വിളിച്ചിരിക്കുന്നുവല്ലോ. ആദ്യം ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങയിൽ നിന്ന് ആ വെളിച്ചം സ്വയം പകരുകയും ആ ലഭിച്ച വട്ടം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുവാനുള്ള പ്രേരക ശക്തിയായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സാന്നിധ്യവും ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ സംസാരങ്ങളും നോട്ടങ്ങളും ഒക്കെയും ഉപ്പുപോലെ രുചി വരുത്തത്തക്കോണമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിന് തക്കണ്ട് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. പ്രത്യേകിച്ച് രോഗത്തിലിരിക്കുന്നവരെ ഞങ്ങൾ പേര് പറഞ്ഞോർത്തു. പേര് പറയാത്ത അനേകരും ഞങ്ങളുടെ ഓർമ്മയിലുണ്ട്. ദൈവമേ, ഞങ്ങളെക്കാളൊക്കെ അപ്പുറമായി അവിടുന്ന് അവരെ സ്നേഹിക്കുന്നു ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ സ്നേഹം കണ്ടെത്തുവാൻ തക്കവണ്ണം നീ അവരെ കീടയാക്കണമേ. രോഗത്തിന്റെ തീവ്രതയെക്കാളിലും രോഗം ഉണ്ടാക്കുന്ന വേദനയെക്കാളും അപ്പുറം ദൈവ സ്പർശനത്തിന്റെ സുഖം ഒരു ഭാഗ്യമായി തിരിച്ചറിയത്തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ രോഗങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ എനിക്ക് മാത്രമാണല്ലോ എന്ന് കരുതി നിരാശയുടെ പടികുഴിയിലേക്ക് വീഴാനല്ല, അതിന്റെ അപ്പുറം ഈ ലോകത്തിന്റെ പ്രകാശമായി തീരത്തക്കവണ്ണമുള്ള ഒരു സാധ്യതയാണെന്നുള്ള ഒരു വലിയ തിരിച്ചറിവ്, ഒരു വെളിച്ചമാണെന്നുള്ള ഒരു തിരിച്ചറിവ് ലഭിക്കുവാനും ആ വെളിച്ചം സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു പ്രേരക ശക്തിയായി ലോകത്തെ കാണത്തക്കവണ്ണം എന്റെ ദാസരേക്ക് അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സ്വർഗീയ വൈദ്യനാകുന്നുവല്ലോ. തമ്പുരാനെ, അങ്ങയുടെ സ്പർശനമേറ്റവരും നോട്ടമേറ്റവർക്കൊക്കെയും സൗഖ്യം പ്രാപിച്ച് തുള്ളിച്ചാടിയതുപോലെ അങ്ങയുടെ സ്പർശനത്തിലും നോട്ടത്തിലും ഒക്കെയും പ്രയാസം അനുഭവിക്കുന്നവർക്ക് സൗഖ്യം ലഭിക്കുവാനും ലഭിച്ചിരിക്കുന്ന സൗഖ്യത്തിലും ആരോഗ്യത്തിലും അങ്ങയുടെ മുമ്പാകെ വന്ന് സ്തുതിപ്പാൻ തക്കവണ്ണം ലളിതാസനം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും കൈവിടാത്തവനായ അങ്ങയുടെ കരങ്ങളെ കുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം ഇവരെയൊക്കെ സഹായിക്കണമേ. വൈദ്യന്മാര് തള്ളിയാലും ഔഷധങ്ങള് ഒക്കെയും ഫലവത്താകാതെ പോകുമ്പോഴും സ്വർഗീയ നാഥന്റെ ഔഷധം ഒരു ശക്തിയായി, ഒരു പ്രേരക ശക്തിയായി നിലനിൽക്കുവാൻ തക്കവണ്ണം നീ അവരെക്കിടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഏതൊരു പ്രതികൂല സാഹചര്യങ്ങളെയും അത് ജീവിപ്പാൻ തക്കവണ്ണമുള്ള ധൈര്യം നേടിയെടുക്കേണ്ടത് മനസ്സാണല്ലോ. ആ മനസ്സ് തളർന്നു പോകാതെ ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ഒറ്റവര് വേറെപ്പെട്ട ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്, അവരെയൊക്കെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. യഹോവ മുറിക്കുന്നവരും മുറിവ് കിട്ടുന്നവരും എന്ന യോബിന്റെ പുസ്തകത്തിൽ ഞങ്ങൾ പഠിക്കുന്നത് പോലെ ജീവിതത്തിലുണ്ടാകുന്ന ആഴമായ മുറിവിനെ മാറ്റത്തക്കവണ്ണം അങ്ങയുടെ സാന്നിധ്യവും ശക്തിയും ഒക്കെയും അവരെ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും തമ്പുരാനെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ പഠിക്കുവാൻ തക്കവണ്ണം ഭവനങ്ങളിൽ നിന്ന് പുറപ്പെടുമ്പോഴും തിരികെ വരുമ്പോഴും അവിടുത്തെ കരങ്ങളിൽ അവർ സുരക്ഷിതരാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ലോകത്തിന്റെ പാപത്തെ ലോകത്തിന്റെ കറകളൊന്നും അവരുടെ ശരീരത്തോ മനസ്സോ പുരളാതെ അവിടുത്തെ കരങ്ങളിൽ അവരെ വിശുദ്ധീകരിക്കണമേ. ചെറുപ്പക്കാരെയും യുവാക്കന്മാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ പഴുതെറ്റിപ്പോയ മക്കളെയൊക്കെ തിരിച്ചു വരുത്തണമേ. അനേക മാതാപിതാക്കൾ മക്കളുടെ തെറ്റായ ജീവിതയാത്രയിൽ ദുഃഖിതരും നിരാശരമായിട്ട് കഴിയുമ്പോൾ അവർ കണ്ണുനീരിനെ കാണുകയും പിന്നെ മക്കളൊക്കെ തിരിച്ചു വരുന്ന നല്ല നന്മയോടും ഉത്തമ ബോധത്തോടും ജീവിക്കത്തക്കോണമുള്ള കൃപകളെ അവർ ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർക്കുന്നു. നിസ്സാര കാരണങ്ങളാൽ കുടുംബബന്ധം വേർപെടുത്തിക്കൊണ്ട് ജീവിതത്തിന്റെ നന്മയെ നശിപ്പിക്കുന്ന അനേകരെ ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നു. പ്രത്യേകിച്ച് സഭയുമായ സഭയ്ക്കുള്ളിലൊക്കെ ആളുകൾ ജീവിക്കുന്നു. ദൈവർക്കൊക്കെ നല്ല തിരിച്ചറിവ് നൽകണമേ. ജീവിതം ദൈവം നിന്ന ദാനമാണെന്ന് മനസ്സിലാക്കി പരസ്പരം സഹിക്കുവാനും ഉൾക്കൊള്ളുവാനും ക്ഷമിക്കുവാനും പരിഗണിക്കുവാനും തെറ്റുകളെ തിരുത്തുവാനുള്ള ആത്മാവിനെയൊക്കെ അവരിൽ പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിൽ കഴിയുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. ഇവിടെയും നാട്ടിലുമായിട്ട് പ്രത്യേകിച്ച് തനിയായിട്ട് കഴിയുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം അവരെ ബലപ്പെടുത്തുന്നതാകണമേ. ഏകാന്തതയുടെ തീച്ചുളയിലേക്ക് വീണ് നിരാശയുടെ തലങ്ങളിൽ വീണു പോകാതെ അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുവാനും ഈ ലോകത്തിൽ ആരുണ്ടാകുന്നതിനേക്കാൾ അപ്പുറം ദൈവസാന്നിധ്യത്തിന്റെ ആ വാത്സല്യം അത് പൂർണ്ണതയുള്ളതാണെന്ന തിരിച്ചറിവോടുകൂടെ അങ്ങയെ വിളിച്ച് ജീവിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം നീ അവരെയൊക്കെ അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹത്തിനോട് ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ അനുയോജ്യരായ പങ്കാളിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സന്തോഷിപ്പാൻ തക്കവണ്ണം നല്ല കുഞ്ഞുങ്ങളെ കൊടുത്ത് വാഴ്ച അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നല്ല ഉപജീവനത്തിനുള്ള വഴി തുറന്നു കൊടുക്കുകയും സന്തോഷത്തോടെ ജീവിക്കത്തക്കുള്ള സാഹചര്യങ്ങളെ അവിടെ നിന്ന് ഒരുക്കി കൊടുക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ സ്ഥിരതയും കഷ്ടപ്പാടിനൊക്കെ ശ്രേഷ്ഠമായ പ്രതിഫലം ലഭിക്കാൻ മക്കളുടെ സംഗതിയാക്കണമേ. ദൈവം ഉയരങ്ങളിൽ നിന്ന് നന്മ ധാരാളമായിട്ട് ചൊരിഞ്ഞു കൊടുക്കുമ്പോൾ നന്മ പ്രവർത്തിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള മനസ്സും കൂടി നീ അവർക്ക് പ്രദാനം ചെയ്യണമേ. ഈ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന് ഈ സമൂഹത്തോട് പറയുമ്പോഴും ഈ സമൂഹം ആ ഒരു മാതൃകപരമായ ജീവിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. സഭയെ നയിക്കുന്ന പരിശുദ്ധ ഭാവാതിരുമേനിയും എല്ലാ തിരുമേനിമാരെയും ഈ ഭദ്രാശ്രത്തിന് അമത്രാപോലത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭദ്രാശ്രത്തിന്റെ ഇലക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ തിരുമ്പാ സമർപ്പിക്കുന്നു. ദൈവമേ ഏത് പ്രസ്ഥാനങ്ങളിലും ദൈവാശ്രയബോധമുള്ള നല്ല മനുഷ്യര് തിരഞ്ഞെടുക്കപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. പൈശാചിക തന്ത്രങ്ങളെയൊക്കെ മാറ്റി നന്മയുടെ തലത്തിൽ പ്രവർത്തിപ്പാനും ചിന്തിപ്പാനുമുള്ള മനുഷ്യരെ അവിടെ തിരഞ്ഞെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ രാജ്യത്തിന്റെയും മാതൃരാജ്യത്തിന്റെയൊക്കെ ഇലക്ഷനെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവഭയമുള്ള മനുഷ്യരെയൊക്കെയും തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെയൊക്കെ തിരുമ്പാ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കൂടി വരവ് ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ശുദ്ധീകരണം നൽകുന്നതാണമേ. പ്രത്യേകിച്ച് മാലിന്യമുള്ള ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അറിഞ്ഞുമറിയാതെയോ ഞങ്ങളുടെ ശരീരവും ചിന്തകളൊക്കെ മലിനപ്പെടുമ്പോൾ അങ്ങയുടെ കരം ഞങ്ങളെ തൊട്ട് ശുദ്ധീകരിക്കണമേ. ഓരോ നിമിഷവും ഈ കൂട്ടായ്മയിൽ ഞങ്ങൾ അടുത്തു വരുമ്പോൾ ഞങ്ങൾ തെളിഞ്ഞവരായി തിളക്കമുള്ളവരായി മാറുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഈ കൂട്ടായ്മ അവിടുന്ന് ശക്തീകരിക്കണമേ. അനേകർക്ക് മനസ്സുകൊണ്ടും ശരീരത്തും കൊണ്ടും പ്രയോജനമുള്ളൊരു കൂട്ടായ്മയായിട്ട് ഇതിനെ രൂപാന്തരപ്പെടുത്തണം. എവിടെയെങ്കിലും കുറവുകളുടെ നീക്കണമേ. അല്പമായി അധികമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സകല വാങ്ങിപ്പോയവർക്കും സ്വർഗപുരുഷന്റെ ആശ്വാസം നൽകണമേ. പ്രത്യേകിച്ച് ഈ അരമനയുടെ ചാപ്പൽ പണിയൊക്കെ തിരുമ്പ സമർപ്പിക്കുന്നു. അതിന് പണിയൊക്കെ ഏറ്റവും അനുഗ്രഹമായി പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ ശ്രദ്ധയും സംരക്ഷണവും കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്നൊന്നാൾ ചോദിച്ചു വളർത്തുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വിവിധ സ്ഥലങ്ങളിലും ഭവനങ്ങളിലും വരുന്നുകൊണ്ട് സംബന്ധിച്ചിരിക്കുന്ന ഇതിന്റെ മക്കളെല്ലാവരോടും പ്രത്യേകമായിട്ട് ഞങ്ങൾ ഇന്ന് പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അടുത്ത ഒക്ടോബർ മാസം 15-ാം തീയതി ഡയസിഷൻ സെന്ററിനോട് ചേർന്ന് പണിയുന്ന ചാപ്പലിന്റെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് സെറിമണി നടത്തുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അതിനുണ്ടാകണം, സഹകരണം ഉണ്ടാകണം, അതോടൊപ്പം തന്നെ കഴിവുള്ള എല്ലാവരും വന്ന് സംബന്ധിക്കണം. രാവിലെ 9 മണിക്ക് പ്രഭാത നമസ്കാരവും വിശുദ്ധ കുർബാനയും തുടർന്ന് ഗ്രൗണ്ട് ബ്രേക്കിംഗ് സെറിമണിയും നടത്തുന്നതായി ഒക്ടോബർ 15-ാം തീയതി ശനിയാഴ്ച. മൊത്തം പറയും സമാജം ആനുവൽ കോൺഫറൻസ് ഈ വ്യാഴം വെള്ളി ശനി ഞായർ തീയതികളിൽ അറ്റ്ലാന്റയിൽ വെച്ച് അറ്റ്ലാന്റ സെന്റ് തോമസ് പള്ളിയിൽ വെച്ച് നടക്കുകയാണ്. എല്ലാവരും വന്ന് മത്തമറിയ സമാജങ്ങൾ വന്ന് സംബന്ധിക്കുക, പ്രാർത്ഥിക്കുക.
ഈ ശുശ്രൂഷയിലെ സംബന്ധിച്ച് എല്ലാവരോടും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് സാന്നിധ്യം കൂടെ നടക്കുകയും നല്ല ദൂത് പകർന്നു നൽകുകയും ചെയ്യുന്ന അഫീന തിരുമനസ്സിനോടുള്ള നന്ദി അറിയിക്കുന്നു. വളരെ മനോഹരമായ ഒരു ചിന്ത നല്ല രീതിയിൽ നമുക്ക് പകർന്നു തന്ന പ്രിയപ്പെട്ട ചെറിയച്ഛനുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതോടൊപ്പം തുടർന്നും അച്ഛന്റെ സാന്നിധ്യവും ഇതുപോലെ നല്ല ചിന്തകളും ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അരമനയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന വന്നിയ ഫിലിപ്പോസ് അച്ഛൻ, അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അരമനയിലെ കൂടി വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡിംഗ് ചുമതലയുള്ള മനോജ്, അതുപോലെ തന്നെ സെക്രട്ടറി ആയിരിക്കുന്ന രാജൻ എന്നിവരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.